അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പോ ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹാബത്തി അജ്മാഇൻ, അമ്മാ ബഅദ്. നമ്മൾ ഇന്ന് ഒരു ലൈവ് റിയാക്ഷനിലേക്കാണ് കടക്കുന്നത്. ഇന്നത്തെ ലൈവിന്റെ വിഷയം അല്ലെങ്കിൽ എന്ത് വിഷയമാണ് ഇന്ന് ഡീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ടൈറ്റിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ് മുസ്ലിം ഭാഗത്തു നിന്നൊക്കെ ഇസ്ലാം വിമർശനം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ഒരു ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്യുകയും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുള്ള ഒരു മറുപടി ആയിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ഒന്ന് കമ്പയർ ചെയ്യുക, എന്താണ് അതിൽ യാഥാർത്ഥ്യം എന്നുള്ളത് വിശദീകരിക്കുക. അതേപോലെ തന്നെ എനിക്ക് ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ അതിനോട് ഒരു റിയാക്ഷൻ പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോ കണ്ടു, ഒരാള് അയച്ചു തന്നിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടത്. പക്ഷേ ആദ്യം കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി, പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടവും തോന്നി. അതാണ് ഒറ്റ വാക്കിൽ അതിനോടുള്ള ആ ഒരു വീഡിയോയോടുള്ള എന്റെ വീഡിയോക്കുള്ള റിയാക്ഷൻ, അദ്ദേഹത്തിന്റെ റിയാക്ഷനോടുള്ള എന്റെ ഒറ്റ വാക്കിലുള്ള പ്രതികരണം ചോദിച്ചാൽ, ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ ചിരിച്ചുപോയി, പിന്നെ ആലോചിച്ചപ്പം സങ്കടം തോന്നി എന്നുള്ളതാണ് എനിക്ക് അത് ചുരുക്കി പറയാനുള്ളത്. കാരണം എന്താ ചോദിച്ചാൽ, പിന്നെ ഒരു വ്യക്തി അദ്ദേഹം ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നമ്മളും ഒരു ഒരു പിന്നെ പ്രസംഗം പ്രസംഗിച്ചു, പിന്നെ ഓഡിയൻസിന് അത് മനസ്സിലാകുന്നില്ല എന്നറിയുമ്പോൾ നമുക്കുള്ള ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അതാണ് എനിക്ക് പിന്നീട് സങ്കടമായിട്ട് വന്നിട്ടുള്ളത്. സൗണ്ട് പോയോ എന്ന് പറയണേ? സൗണ്ട് ഇപ്പൊ ഇല്ലേ? സൗണ്ട് ഓക്കെയാണ്. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യുന്നവർ അത് ഒന്ന് സ്വന്തം സിസ്റ്റം ഒന്ന് പരിശോധിച്ച് പറയണമെങ്കിൽ, നമ്മളിങ്ങനെ ഇടക്കുള്ള ഒരു ഇത് ഒഴിവാക്കാൻ. ഓക്കെ, അപ്പൊ എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ആദ്യം ചിരി തോന്നി. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്താണെന്ന് പോലും അറിയാതെ റിയാക്ട് ചെയ്യുന്നു, ഒരു വിഷയം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരാൾ പ്രതികരിക്കുന്നു എന്ന് കണ്ടപ്പോ അതിനോട് ചിരി തോന്നി. പക്ഷെ നമ്മളൊരു കാര്യം പിന്നെ കാര്യമായിട്ടൊന്ന് പ്രസന്റ് ചെയ്തിട്ട് അതിന് ഓഡിയൻസിന് അത് മനസ്സിലാവുന്ന പോലും ഇല്ലല്ലോ, ഇദ്ദേഹത്തെ പോലെയൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ വേറെയും ഉണ്ടാകുമല്ലോ എന്നാലോചിച്ചപ്പോ ചെറിയൊരു സങ്കടവും തോന്നി എന്നുള്ളതാണ് അതിനോട് ഒറ്റ വാക്കിൽ അതിനുള്ള ഒരു പ്രതികരണമായി എനിക്ക് പറയാനുള്ളത്. എനിവേ, അദ്ദേഹം ഒരു വിഷയത്തെ, നമ്മൾ പിന്നെ പ്രസന്റ് ചെയ്ത വിഷയം കോമൺ സെൻസ്, അതുപോലെ തന്നെ ലോജിക്ക്, അതുപോലെ തന്നെ എപ്പിസ്റ്റമോളജിക്കലായി നമ്മൾ സോഴ്സസ് ഓഫ് നോളജ് ആയി കണക്കാക്കുന്നത് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് അറിവുകൾ നേടാൻ സാധിക്കും, ആ അറിവുകൾ നേടുന്ന വഴികൾ ഏതൊക്കെയാണ്, അതിൽ ലോജിക്ക് എന്താണ്, അതുപോലെ തന്നെ എംപിരിക്കൽ ആയിട്ടുള്ള അറിവുകൾ എന്താണ്, അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള അറിവ് എന്താണ്, ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള അറിവ് എന്താണ്, അതിൽ തന്നെ ലോജിക്കിനെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണേണ്ടത്, കോമൺ സെൻസ് എന്നുള്ളത് ലോജിക്ക് തന്നെയാണോ, കോമൺ സെൻസിന് നിരക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ലോജിക്കിന് വിരുദ്ധമാണ് എന്ന് പറയാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ 2 പ്രസന്റേഷൻ ആയിട്ടായിരുന്നു അത് ചെയ്തത്. ആദ്യം സോഴ്സസ് ഓഫ് നോളജ് വിശദീകരിച്ചു, അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ ലോജിക്ക് എന്താണ്, കോമൺ സെൻസ് എന്താണ്, അത് കോമൺ സെൻസിനെ നമുക്ക് ലോജിക്കായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ആ ഒരു എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ പിന്നെ എന്റെ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നിട്ട് പോലും എന്താണ് വിശദീകരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നറിയുമ്പോൾ വളരെയധികം സഹതാപവും അതുപോലെ തന്നെ വിഷമവും തോന്നുന്നു എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം റിയാക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് പോട്ടെ, ഒരു വീഡിയോ കണ്ടത് മനസ്സിലാവാതെ പോകുന്നു, എന്താണ് അതിൽ പറഞ്ഞത് എന്ന് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളത് സ്വാഭാവികം. പക്ഷെ അതിനോട് റിയാക്ട് ചെയ്യുമ്പോൾ പോലും അതിന് അതെന്താണെന്ന് മനസ്സിലാക്കാതെ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സഹതാപം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എനിവേ, ഈ ഒരു കാര്യത്തോട് അദ്ദേഹം എങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അത് എത്രത്തോളം ബാലിശമാണ് എന്നുള്ളത് നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാം. അപ്പോൾ എനിക്ക് ഇത് പൊതുവെ ഇത്തരം ആളുകളോടും അല്ലെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിൽ സ്വാഭാവികമായി നമ്മുടെ സംസാരങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കാത്ത ആളുകളും കേൾക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരു മിനിമം ആയിക്കൊണ്ടുള്ള ഒരു ഒരു പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്കിലും പിന്നെ വരുത്താൻ ശ്രമിക്കുക. വളരെ ബയാസ്ഡ് ആയി കുറെ പ്രെജുഡൈസ്ഡ് ആയി കുറെ കാര്യങ്ങൾ പിന്നെ ആദ്യമേ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊക്കെയാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനോട് പിന്നെ പിന്നെ പ്രതികരിക്കുന്നതിന് പകരം കുറച്ചൊക്കെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും എന്ന് മാത്രമാണ് അതിനോട് പ്രതികരിക്കാനുള്ളത്. അപ്പൊ എനിവേ, ഞാൻ ഇദ്ദേഹത്തിനോട് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തോട് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തിന് കോൾ എടുക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന ഒരു പ്രസംഗത്തിനുള്ള ഒരു റിയാക്ഷൻ കണ്ടു, അതിനോട് പ്രതികരിക്കണം എന്നാഗ്രഹം. ഞാൻ ജസ്റ്റ് വെറുതെ പിന്നെ ഒറ്റ ഞാൻ ഒരു റേഡിയോ പോലെ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്, അങ്ങനെ പ്രതികരിക്കാം. പക്ഷെ അദ്ദേഹം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെയും ഈ ഒരു ലൈവ് സ്ട്രീമിൽ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പക്ഷെ പിന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും പിന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് മെസ്സേജ് വഴി വാട്സപ്പ് വഴി അദ്ദേഹത്തിന് ഈ സ്ട്രീമിലേക്ക് ലൈവായിട്ട് ജോയിൻ ചെയ്യാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടെങ്കിൽ ഇത് പറയാനുള്ള പിന്നെ അവസരം അല്ലെങ്കിൽ അതിനുള്ള വഴി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആക്സസ് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തെയും നമുക്ക് കൂട്ടിക്കൊണ്ട് ഇത്, കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് ഒരു റിയാക്ഷൻ എന്നുള്ളതിനപ്പുറത്ത് ഇതെന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമേൽ ഇതിനോടൊരു പിന്നെ ഒന്നും മനസ്സിലാത്ത രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്താ സംഭവം അല്ലെങ്കിൽ എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ശ്രമം പോലും ഇല്ലാതെയാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് തോന്നുകയാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ എത്തി പഠിപ്പിക്കുക, അതാണ് ഞാൻ ക്ലാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ച് പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇത് കാരണം ഇത് മതവിശ്വാസികൾ മാത്രം മനസ്സിലാക്കുന്ന പോലെയോ അല്ലെങ്കിൽ മതവിശ്വാസികൾ മാത്രം അംഗീകരിക്കുന്ന കാര്യം പോലെയല്ല, എല്ലാവരും അംഗീകരിക്കുന്ന ലോജിക്കുമായി ബന്ധപ്പെട്ടും കോമൺ സെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാവരും അംഗീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോലും അതുപോലും ഉൾക്കൊള്ളാനോ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസകരമായി തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹവുമായി കൂടി ബന്ധപ്പെടുത്തി ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അദ്ദേഹം ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നമ്മൾ എന്തെയാണ് പറയുകയാണ്. ഓക്കെ, അപ്പൊ എനിവേ, അദ്ദേഹം ഈ വിഷയത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, സോഴ്സസ് ഓഫ് നോളജ് എന്താണ്, അത് ലോജിക് എന്താണ്, നോളജ് എന്താണ്, അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ കാര്യം പിന്നെ ലോജിക് കോമൺ സെൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് എന്റെ രണ്ട് പ്രസന്റേഷൻസ് ആയിക്കൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ അതിൽ അദ്ദേഹത്തിന് എന്താണ് മനസ്സിലായത് അത് ആദ്യം നമുക്ക് നോക്കണമല്ലോ. ഈ എന്റെ പ്രസംഗമൊക്കെ ഇത് കേട്ടിട്ട് അദ്ദേഹം രണ്ടും കേട്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഒരു വീഡിയോയിലുള്ളതിന് മാത്രമാണ് റിയാക്ട് ചെയ്ത് കണ്ടത്, രണ്ടും കേട്ടിട്ടുണ്ടാവുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായാലും രണ്ടും തുടർച്ചയായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോ അതിൽ അദ്ദേഹത്തിന് എന്റെ പ്രസംഗം കേട്ടിട്ട് എന്താണ് മനസ്സിലായത് എന്നുള്ളത് അദ്ദേഹം ആദ്യം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം കേട്ടോളൂ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി വഴിയെ അതിന്റെ ആയിക്കൊണ്ട് വിശദീകരിക്കും.
ഇസ്ലാം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനെയാണ് ഇത് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരം ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ യുക്തിയാണ് ഇസ്ലാമിന് ഏറ്റവും വലിയ ശത്രു, റാഷണൽ തിങ്കിങ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനെയാണ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനെയാണ്? ഒരു സംശയം വേണ്ട, സാധാരണ മനുഷ്യൻ, സാധാരണ വിശ്വാസി അവരുടെ കോമൺ സെൻസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതും അവർ യുക്തി വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നതിനെയുമാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ഭയക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ വരുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് നമ്മൾ ചെയ്യുക? കോമൺ സെൻസ് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു, ആളുകൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടാനുള്ള സാധ്യത.
അപ്പോ അദ്ദേഹം ചെയ്ത കാര്യം കോമൺ സെൻസ്, ഇസ്ലാം യുക്തിയെ ഭയക്കുന്നു, അതേപോലെ തന്നെ കോമൺ സെൻസിനെ ഭയക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് അദ്ദേഹം പറയണം, അതായത് ലോജിക്കും കോമൺ സെൻസും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ഇതിനെയാണ് ഇസ്ലാം ഭയക്കുന്നത്. അപ്പൊ അതിനുള്ള തെളിവായിട്ടാണ് എന്റെ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ആകത്തുക, അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് അതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കോമൺ സെൻസ് ഉപയോഗിക്കുന്നിടത്ത് ഇസ്ലാം തകരും, അല്ലെങ്കിൽ മതം എന്ത് ചെയ്യാണ് കോമൺ സെൻസ് ഉപയോഗിക്കുന്നിടത്ത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഈ പ്രസംഗമൊക്കെ കേട്ട് അതിന്റെ ഒരു കൺക്ലൂഷനായി അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം ആദ്യം അവതരിപ്പിക്കട്ടെ, അതിനനുസരിച്ചാണ് അദ്ദേഹം മൊത്തം ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പൊ എനിവേ, ആ കാര്യം കൂടി കേട്ടോളൂ.
നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതേ കാര്യത്തിലേക്കാണോ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ് എത്തിക്കുക എന്ന് നമുക്ക് നോക്കാം. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, എവിടെ ഒരു മനുഷ്യൻ കോമൺ സെൻസ് ഉപയോഗിച്ച് തുടങ്ങുന്നു അവിടെ വിശ്വാസം അവസാനിക്കും. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റോട് കൂടി നമ്മൾ ഇന്ന് ഇന്നത്തെ പ്രോഗ്രാം.
അപ്പോ എന്റെ സംസാരത്തിന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്, എവിടെ മനുഷ്യൻ കോമൺ സെൻസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നോ അവിടെ എന്ത് ചെയ്യും, ഇസ്ലാം തകരും. ഇതാണ് അദ്ദേഹത്തിന് മൊത്തത്തിൽ മനസ്സിലായത്. അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരുമിച്ചാണ് പറയുന്നത്, കോമൺ സെൻസും യുക്തി ചിന്തയും, അല്ലെങ്കിൽ കോമൺ സെൻസും ലോജിക്കും, അല്ലെങ്കിൽ കോമൺ സെൻസും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അത് ഒരുമിച്ച് അത് എന്തില്ല, ഇസ്ലാമുമായി ഒത്തു പോവുകയില്ല. ഇതാണ് അദ്ദേഹം ആകത്തുക, ആകെ മൊത്തം ടോട്ടൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം അതാണ് എന്റെ പ്രസംഗത്തിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടപ്പോ തന്നെ, ഇത് തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് ഇതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാന്നാണ്. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഇദ്ദേഹത്തിന് ഈ വിഷയം കേട്ടപ്പോഴത്തോളം മനസ്സിലായിട്ടുണ്ട്, ഏകദേശ ധാരണ വന്നു. ഇനി അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ പ്രസംഗത്തിൽ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രസന്റേഷനിൽ ചെയ്തത് എന്താണെന്നും കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് തന്നെ തോന്നി ഞാൻ ഇത്രമാത്രമൊക്കെ വലിയ സംഭവമായിരുന്നു എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഭയങ്കരമായി എന്തൊക്കെയോ റീഡിഫൈൻ ഒക്കെ ചെയ്യാൻ പോവാണെന്നാണ്, ഞാൻ എന്തൊക്കെ വലിയ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ റീഡിഫൈൻ ഒക്കെ ചെയ്യാൻ പോവാണ് എന്താണെന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഒരു പരിപാടി എന്താന്ന് വെച്ചാല്, കോമൺ സെൻസ് നിങ്ങൾക്ക് ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിനെ ബാധിക്കുന്നു, വിശ്വാസികൾ കോമൺ സെൻസ് ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അബ്ദുള്ളാബാസിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത്, റീഡിഫൈനിങ് കോമൺ സെൻസ്, അല്ലെങ്കിൽ യുക്തിചിന്തയെയും സാമാന്യ ബോധത്തെയും റീഡിഫൈൻ ചെയ്യാനും അതിൽ ചില മാനിപ്പുലേഷൻസ് വരുത്താനും ആളുകളുടെ സാമാന്യ ബോധത്തെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള, വിശ്വാസികളുടെ സാമാന്യ ബോധത്തെ, ഏറ്റവും ചുരുങ്ങിയത് ആ വേദിയിൽ ഇരിക്കുന്ന ആളുകളുടെയെങ്കിലും സാമാന്യ ബോധത്തെ കശക്കി എറിയാനുള്ള ഒരു ചെറിയ സൂത്രപ്പണിയാണ് അബ്ദുള്ള അബ്ബാസിന്റെ സൂത്രങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു,
അപ്പോ ഞാന് ഭയങ്കര സൂത്രപ്പണിയും ഒക്കെ ആളുകളുടെ കോമൺ സെൻസിനെയും അതുപോലെ തന്നെ ബുദ്ധിയെയും ഒക്കെ കശക്കെറിയാൻ പോവാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ എന്താ സംഭവം, ഞാൻ റീഡിഫൈൻ ചെയ്യുകയാണ് അത്ര, ഞാൻ കോമൺ സെൻസിനെയും യുക്തിചിന്തയെയും ഒക്കെ റീഡിഫൈൻ ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് അതിനുമാത്രം വലിയ എന്തോ ഒരു സംഭവം എന്റെ പ്രസന്റേഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആളുകളുടെ ബുദ്ധിയൊക്കെ കശക്കി എറിയുന്ന രൂപത്തിൽ എന്തോ വലിയൊരു സംഭവം അവതരിപ്പിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം എന്റെ സംസാരമൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, കോമൺ സെൻസും അഥവാ സാമാന്യ യുക്തിയും അതുപോലെ തന്നെ യുക്തിയും, അതായത് ലോജിക് എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് യൂസ് ഓഫ് ലോജിക്, ഫിലോസഫി എന്നുള്ളതൊക്കെ പറയാം, അതൊക്കെ രണ്ടും ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിന് ഇതാണ് മനസ്സിലായത്. അതായത് കോമൺ സെൻസും യുക്തി ലോജിക്കും കോമൺ സെൻസ് എന്ന് പറയുന്നതും ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അത് കൃത്യമായി നിങ്ങൾ കേൾക്കണേ. അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ, ഞാൻ ആന എന്ന് പറയുമ്പോൾ അദ്ദേഹം കേൾക്കുന്ന ചേന എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയണത്, ആ ആനയെ ചേനയാക്കിക്കൊണ്ട് ആളുകളുടെ ബുദ്ധിയെ പിന്നെ കശക്കിയറിയാണ്, ഞാൻ പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യം എന്റെ മേൽ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാണ് ഇങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാൻ, ആളുകളെ ചിന്തിപ്പിക്കാൻ, കശക്കിയെറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തോ വലിയ പിന്നെ ആലോചിച്ച് ചിന്തിച്ച് എൻ്റെതായ പുതിയ എന്തോ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന പോലെയാണ് മൂപ്പർ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണെന്നുള്ളതിലേക്ക് ഞാൻ വഴിയെ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, ഞാൻ കോമൺ സെൻസിനെയും ലോജിക്കിനെയും ഒന്നാക്കി അത്ര, അത് നിങ്ങൾ കേട്ടോളൂ.
എന്താണ് യുക്തിചിന്ത, അല്ലെങ്കിൽ കോമൺ സെൻസ് സാമാന്യ ബോധത്തെ യുക്തിചിന്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുക, യുക്തിചിന്ത അല്ലെങ്കിൽ യുക്തിബോധവും നിങ്ങളുടെ സാമാന്യ ബോധവും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആദ്യത്തെ ശ്രമത്തിലേക്ക് ബാസിൽ കടക്കുകയാണ്.
ഇവിടെ അവർ എന്റെ യുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസ് ആണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്?
കണ്ട, ഇവിടെ യുക്തിചിന്ത എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാല്, കുറച്ച് കഴിയുമ്പോൾ, ഒരു രണ്ട് ഘട്ടം കഴിയുമ്പോൾ, നമുക്ക് ഈ യുക്തിചിന്തയും കോമൺ സെൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കത് പരിശോധിക്കേണ്ടി വരും. യുക്തിചിന്തയും കോമൺ സെൻസും ഒന്നാണോ അല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കാം. യുക്തിചിന്ത, കോമൺ സെൻസ്, അല്ലെ യുക്തിബദ്ധമായിട്ടുള്ള അനാലിസിസ്, റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നതും.
അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ലോജിക്കിനെയും കോമൺ സെൻസിനെയും ഒന്നാക്കി അവതരിപ്പിച്ചു എന്നാണ്. എനിക്കിത് കേട്ടപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചു പോയി. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ലോജിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നതോ നമ്മുടെ കോമൺ സെൻസിനെയോ ഒരേപോലെയല്ല നമ്മൾ കാണേണ്ടത്. ഒരിക്കലും ലോജിക് ഈക്വൽ ടു കോമൺ സെൻസ് എന്ന് പറയാൻ പാടില്ല. അത് പല രൂപത്തിൽ സയൻസിനെതിരായി പോലും കോമൺ സെൻസ് വരും എന്നുള്ള കാര്യമൊക്കെ പിന്നെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പരമാവധി ലളിതമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ട് ഒരാൾ വന്നിട്ട് റിയാക്ട് ചെയ്യാണ് ഞാനും ചെയ്തു കോമൺ സെൻസിനെയും യുക്തിയെയും ഒരേപോലെയാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞതിന് നേരെ വിരുദ്ധമായത് പറയാം, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനതിന് എന്തൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി എന്ന രൂപത്തിലൊക്കെ അത് വിശദീകരിക്കുകയാണ് അദ്ദേഹം. ബാക്കി വിശദീകരിക്കട്ടെ.
ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് യുക്തിചിന്തയും കോമൺ സെൻസും ഒന്നാണ് എന്ന് എന്തിനാ പറയുന്നത് എന്നറിയോ? കുറച്ചുകൂടി കേട്ടോ, നമ്മൾ മനസ്സിലാവും.
എന്താണ് ഈ സാമാന്യ യുക്തി എന്ന് പറയുന്നത്? ഈ സാമാന്യ യുക്തി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ള മറ്റുള്ളവയെ അതുകൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണോ? ഒരിക്കലുമല്ല. കോമൺ സെൻസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതിനെ നിർണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒരാളുടെ അറിവ്, അതുപോലെ തന്നെ അയാൾ വളർന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യം, അതുപോലെ തന്നെ അയാളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പൊതുബോധം, അതുപോലെ തന്നെ മീഡിയയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കോമൺ സെൻസ് ഉള്ളത്.
അതുകൊണ്ട് ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാക്കി മാറ്റാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ എന്താന്ന് വെച്ചാൽ, ഇത് സംഭവം ഇത്രേ ഉള്ളൂ, കോമൺ സെൻസിന് പോലും നിരക്കാത്ത യുക്തിചിന്തനം വ്യക്തിഭദ്രമായിട്ട് അനാലിസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട. ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനകത്ത് കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് ഇദ്ദേഹം പറയുകയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഘട്ടത്തിൽ യുക്തിചിന്ത സമം സാമാന്യ ബോധം എന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചു. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ യുക്തിചിന്തയ്ക്ക് നിരക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് ഇവർ രണ്ടും ഒന്നിച്ചാ പറയുന്നത്, ഇതിന് നിരക്കാത്തത് നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ,
അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്, യുക്തി എന്നുള്ളത് കോമൺ സെൻസ് ആയി നമ്മൾ മനസ്സിലാക്കരുത്. എന്റെ ബുദ്ധി, എന്റെ യുക്തി എന്ന് നമ്മൾ പറയുന്നത് പൊതുവെ കോമൺ സെൻസിനെ പറ്റിയാണ്. ആ കോമൺ സെൻസ് ഒന്നിനെയും അളക്കാനുള്ള ടൂളല്ല, അല്ലെങ്കിൽ ആ കോമൺ സെൻസിനെ പിന്നെ അംഗീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം സത്യമോ ഒരു കോമൺ സെൻസിന് വിരുദ്ധമാകുന്നു എന്നുള്ളതിൽ മാത്രം ഒരു കാര്യം സത്യമല്ലാതെയോ ആകുന്നില്ല. ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് യുക്തി എന്നുള്ളതിനെ, അല്ലെങ്കിൽ ലോജിക് എന്നുള്ളതിനെ കോമൺ സെൻസ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മനസ്സിലാക്കരുത് എന്നുള്ളത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കോമൺ സെൻസിനെയും യുക്തിയെയും ഒന്നാക്കി എന്ന് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ നേരെ ഉൾട്ട പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല, അദ്ദേഹത്തിന് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ, അതല്ല അദ്ദേഹം ബോധപൂർവം ഇങ്ങനെ ചെയ്യുന്നതാണോ? ബോധപൂർവം ഒരാൾ ഇങ്ങനെ ഇത്രയും പിന്നെ സഹതാപം അർഹിക്കുന്ന രൂപത്തിൽ പിന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ നിലക്ക് തന്നെ വിശദീകരിച്ച് തന്നെ ഒന്നുകൂടി പറയുന്നത്, അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് എന്താണ്, കോമൺ സെൻസ് എന്നുള്ളതും യുക്തി എന്നുള്ളതും ഒരേപോലെ, അല്ലെങ്കിൽ പിന്നെ സിനോണിമായി പിന്നെ ലോജിക് എന്നുള്ളതും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് കോമൺ സെൻസ് എന്ന് പറയുന്നത് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടാണ്. കാരണം ഒരാളുടെ എന്റെ കോമൺ സെൻസ് എങ്ങനെയായിരിക്കും, ഞാൻ അതാണ് കുറെ ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞത്, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഇൻപുട്സ് മീഡിയകളിൽ നിന്നും, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഇൻപുട്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് എന്റെ കോമൺ സെൻസ് ഉണ്ടാകുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ സാമാന്യമായി ചിന്തിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരാളിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിലൂടെ അല്ലാതെ, എനിക്ക് കിട്ടിയ ഇൻപുട്സ് കിട്ടിക്കൊണ്ടല്ലാതെ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വാഭാവികമായും മറ്റൊരു തരത്തിലായിരിക്കും അയാളുടെ സാമാന്യമായി ചിന്ത ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ലോജിക് എന്ന് പറഞ്ഞുകൊണ്ട്, ലോജിക് എന്ന് പറയുന്നതിനെയും കോമൺ സെൻസിനെയും ഒരുമിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കോമൺ സെൻസിന് വിരുദ്ധമാകുന്നു എന്നതിന്റെ പേരിൽ മാത്രം നമ്മളൊരു കാര്യത്തെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ ഒരു ആശയമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇതിന്റെ നേരെ ഉൾട്ട മനസ്സിലാക്കിയിട്ട് പറയാണ് കോമൺ സെൻസ് ഈക്വൽ ടു യുക്തിചിന്ത, കോമൺ സെൻസിനെയും യുക്തിചിന്തയും ഒരേപോലെ ആക്കി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം കാണിച്ച, അദ്ദേഹം കേൾപ്പിച്ച എന്റെ സംസാരത്തിലെ ഭാഗം തന്നെ നിങ്ങൾ കേട്ടോളൂ. ഞാൻ അതിൽ പറയുന്നത് എന്റെ യുക്തി, എന്റെ ബുദ്ധി എന്നുള്ളത് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസിനെയാണ്. ആ കോമൺ സെൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയ സംസാരത്തിലാണ് അദ്ദേഹം ഇത്രയും കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത്.
അല്ലെങ്കിൽ എന്റെ കോമൺ സെൻസിന് നിരക്കുന്നില്ല എന്നുള്ള വാദം നിരന്തരമായി പലപ്പോഴും ഹദീസ് നിഷേധികളുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഇസ്ലാം വിമർശകരുടെ ഭാഗത്തു നിന്നും, ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരുടെ ഭാഗത്തു നിന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല, എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ അവർ എന്റെ യുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസ് ആണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല, എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ അവർ എന്റെ യുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസ് ആണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് അറിയുന്നില്ല, എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല. ഇവിടെ അവർ എന്റെ യുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസ് ആണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിൽ ഒരു ശരിയായിട്ട് തോന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്?
അല്ലേ, പഠനത്തെ ഞാൻ ആവർത്തിച്ച് കാണിച്ചത് തന്നെ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്റെ യുക്തിയെ ആളുകൾ പറയണം, പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്റെ കോമൺ സെൻസിന് അത് യോജിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് പൊതുവെ ആളുകൾ വിചാരിക്കുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കോമൺ സെൻസ് എന്താണ്, അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ആ കോമൺ സെൻസിനെയും ലോജിക്കിനെയും ഒരേപോലെയാക്കി. ഒരിക്കലുമല്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് പ്രസന്റേഷൻ ആയിട്ടാണ്, ഒന്നാമത്തെ പ്രസന്റേഷന്റെ തുടർച്ചയായിക്കൊണ്ടാണ് രണ്ടാമത്തെ പ്രസന്റേഷൻ. ആ ഒന്നാമത്തെ പ്രസന്റേഷൻ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാം? ഒന്നാമത്തെ പ്രസന്റേഷൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ എപ്പിസ്റ്റമോളജിയിലുള്ള 4 sources ഓഫ് നോളജ് വിശദീകരിച്ചുകൊണ്ടാണ്. അതിൽ കൃത്യമായിക്കൊണ്ട് ലോജിക് എന്നുള്ളത് വിശദീകരിക്കുകയും ആ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ഭാഗം നിങ്ങൾ ഈ വിഷയം കൂടി പഠിച്ചു പോകണം. പിന്നെ ലിയാഖത്തലി ഇത് കേൾക്കുകയാണെങ്കിലും ഈ വിഷയം ഒന്ന് പഠിക്കണം. ദയവ് ചെയ്ത് ഇതൊരു സംവദിക്കേണ്ടതോ അല്ലെങ്കിൽ ഇത് തർക്കിക്കേണ്ടതോ ഒരു വിഷയം എന്നല്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണിത്. ആ അംഗീകരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ബാക്കി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിയോജിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ കോമൺ സെൻസും ലോജിക്കും വേറെയാണെന്നുള്ളതും, കോമൺ സെൻസിന് വിരുദ്ധമാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നിനെ തള്ളാൻ പറ്റൂല എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചൊക്കെ ഒരു ചിന്തിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ തെളിവുകൾ എന്തായാലും വഴിയെ പറയുന്നുണ്ട്. അപ്പൊ ഇനിവേ, ഇങ്ങനെയുള്ള കാര്യത്തിന് എന്തിനാണ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി? എനിക്ക് തോന്നുന്നത് ലിയാഖത്തലിയുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം, ഞാൻ ഒരു പേഴ്സണൽ ആയിട്ട് പറയല്ല, എന്ത് കാര്യത്തെയും മൂപ്പര് നേരെ മനസ്സിലാക്കൂല. ഞാൻ നേരെ വന്നിട്ട് പറയുന്നത് എന്താ, ലോജിക്കും കോമൺ സെൻസും എന്നുള്ളത് ഒരേപോലെ അല്ല മറിച്ച് ലോജിക് എന്നുള്ളത് സോഴ്സ് ഓഫ് നോളജ് ആണ്. പക്ഷെ ഈ കോമൺ സെൻസ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്ട്രക്ചേർഡ് യൂസ് ഓഫ് ലോജിക്കുമായി കമ്പയർ ചെയ്യാൻ പറ്റൂല. നമുക്ക് തോന്നുന്നതെല്ലാം പിന്നെ യുക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്. നേരിട്ട് പറഞ്ഞ, വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം, മൂപ്പർ എന്ത് ചെയ്തു, ഇതെന്തോ വലിയൊരു സംഭവം എന്നിട്ട് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഞാനെന്തോ വലിയ ഒരു ഭീകരനായി വന്നിട്ട് ആളുകളുടെയൊക്കെ ബുദ്ധിയൊക്കെ കഷക്കിയറി, അദ്ദേഹത്തിന്റെ ഒരു സംസാരമാണ് കഷക്കിയറിയാൻ വേണ്ടിയൊക്കെ വന്ന ആളാണെന്നൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിൽക്കുന്നത്? കാര്യം പറഞ്ഞത് നേരിട്ട് മനസ്സിലാക്കി അതിനുള്ള മറുപടി പറഞ്ഞാൽ പോലെ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ? ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ എനിവേ, ഞാൻ വീണ്ടും പറയാണ്, അദ്ദേഹത്തിന് ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്. പിന്നെ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതിന് പറ്റുകയാണെങ്കിൽ, ഇപ്പൊ അദ്ദേഹം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകായിരുന്നു. അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകായിരുന്നു. എന്താണ് ഇത്ര പോലും മനസ്സിലാവാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാമായിരുന്നു. അദ്ദേഹത്തെ അറിയുന്ന, പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ഉണ്ട് അദ്ദേഹത്തിന് ഫ്രീ ആണെങ്കിൽ, നമ്മൾ ഒരിക്കലും ആ നിലക്ക് പറയരുത്, അദ്ദേഹം ഫ്രീ ആണെങ്കിൽ വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ടാവാം സ്വാഭാവികമായി. ഇന്ന് പിന്നെ വൈകുന്നേരമാണ് ഞാൻ അറിയിച്ചത്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു പ്ലാൻസ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം. അദ്ദേഹം ഫ്രീ ആണെങ്കിൽ അദ്ദേഹത്തിനോട് ജോയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി ഓഡിയൻസിന് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്കൊരു ചർച്ചാ രൂപത്തിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ലിയാഖത്തലി കേൾക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെന്ന് പറയാം. ഓക്കെ. അപ്പൊ എനിവേ, ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ലോജിക്ക് എന്നുള്ളതിനെ പിന്നെ തീരെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അതിനെ പിന്നെ ഒരു സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. മറിച്ച് ഞാൻ 4 sources ഓഫ് നോളജ് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പ്രസന്റേഷൻ തുടങ്ങുന്നത് തന്നെ. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ.
അറിവ് നേടുന്നവരാണ്, പല അറിവും നമുക്കുണ്ട്. ആ അറിവൊക്കെ നമുക്ക് ഏത് രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ അടിസ്ഥാനപരമായി അറിവ് നേടാൻ 4 മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ആ 4 മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഇൻട്യൂറ്റീവായിട്ടുള്ള അഥവാ അവബോധജന്യമായിട്ടുള്ള അറിവുകളാണ് ഒന്നാമത്തെ മാർഗം.
ഒന്നാമത്തേത് പറഞ്ഞല്ലോ, പിന്നെ എപ്പിസ്റ്റമോളജിക്കലായിട്ട് 4 sources ഓഫ് നോളജ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇൻട്യൂറ്റീവായി, നമുക്ക് അവബോധജന്യമായി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അറിവ്, ഇപ്പോൾ സെൽഫിനെ പറ്റിയുള്ള നോളജ്, നമ്മളെപ്പറ്റി തന്നെയുള്ള, നാം എക്സിസ്റ്റ് ചെയ്യുന്നു, ചുറ്റുപാടുകൾ യാഥാർത്ഥ്യമാണ്, അങ്ങനെയുള്ള ഒരുപാട് നോളജ്. അതുപോലെ തന്നെ പല പിന്നെ പ്രബന്ധങ്ങളിൽ പഠനങ്ങളിൽ കാണുന്ന ദൈവത്തെ പറ്റിയുള്ള നോളജ് ഒക്കെ ഇൻട്യൂറ്റീവ് ആണ് എന്നുള്ള ഒരുപാട് കാരണം. അപ്പൊ ഇൻട്യൂറ്റീവ് ആയിട്ടുള്ള നോളജ്, അത് ഞാൻ പറയുന്ന വിഷയം പഠിച്ചുകൂടി പോകാലോ നമുക്ക് ഈ ഇതിന്റെ കൂടെ. അപ്പൊ അതാണ് ഒന്നാമതായി പറഞ്ഞത്.
രണ്ടാമത്തത് ലോജിക്കലായ യുക്തിപരമായി നമ്മൾ നേടുന്ന അറിവുകളാണ്. മൂന്നാമത്തേത് എംപിരിക്കലായ അഥവാ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ നേടുന്ന അറിവുകളാണ്. നാലാമത്തേത് ഒതോറിറ്റി അഥവാ ഒരു ഒതോറിറ്റിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ടെസ്റ്റിമോണിയലായി നമ്മൾ നേടുന്ന അറിവുകളാണ് നാലാമത്തെ മാർഗം. ഇതിൽ
അപ്പോ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ഒന്നാമത്തത് ഇൻഡ്യൂട്ടീവ് നോളജ്, രണ്ടാമത്തത് ലോജിക്കൽ നോളജ്. ലോജിക്കലായി നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ഒന്നാമത്തെ പ്രസന്റേഷൻ തുടങ്ങുന്നത് തന്നെ പിന്നെ ഈ പറഞ്ഞ ഈ കാര്യം പറഞ്ഞു, ലോജിക്കലായി നമ്മൾ നേടുന്ന അറിവുകൾ അത് ഒരു സോഴ്സ് ഓഫ് നോളജ് ആണ്, എപ്പിസ്റ്റമോളജിക്കലി എ സോഴ്സ് ഓഫ് നോളജ് ആണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തത് എംപിരിക്കൽ, നമ്മൾ നേരിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയുന്നത്. നാലാമത്തത് ടെസ്റ്റിമോണിയൽ അല്ലെങ്കിൽ ഒരു ഒതോറിറ്റിയിൽ നിന്ന് നമ്മൾ നേടുന്ന അറിവുകൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഒന്നാമത്തെ പ്രസന്റേഷൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ യുക്തി എന്ന് പറയുന്നത്, ലോജിക് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് നോളജ് അല്ല എന്നുള്ളതോ, അത് പിന്നെ അത് കോമൺ സെൻസും അതും ഒന്നാണ് എന്നുള്ളതോ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. അത് വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ അത് പിന്നെ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി അങ്ങനെ ഞാൻ യുക്തിയും യുക്തി ഒരു സോഴ്സ് ഓഫ് നോളജ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമാണോ ചെയ്തത്? അല്ല, വളരെ കൃത്യമായി കൊണ്ട് എൻ്റെ ഒന്നാമത്തെ പ്രസന്റേഷനിൽ വിശദീകരിക്കുകയും ചെയ്തു എങ്ങനെയാണ് യുക്തി ഒരു സോഴ്സ് ഓഫ് നോളജ് ആകുന്നത്. അതുപോലെ തന്നെ എംപിരിക്കലായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒരു സോഴ്സ് ഓഫ് നോളജ് ആകുന്നത് എന്നുള്ളത് കൃത്യമായി സമയമെടുത്ത് വിശദീകരിക്കുക കൂടി ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ പറയുന്നത്. ആ ഭാഗവും
ലോജിക്കലായ അറിവുകൾ യുക്തിപരമായി നാം നേടുന്ന അറിവുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. നമ്മൾ കണക്ക് ചെയ്യാറുണ്ട്, കണക്ക് ചെയ്യുമ്പോൾ പല കണക്കുകൂട്ടലുകൾ ചെയ്യുന്നു, കൂട്ടുന്നു കുറക്കുന്നു പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതൊന്നും തന്നെ ഒരിക്കലും തന്നെ നമ്മൾ ശാസ്ത്രീയമായ പഠന അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടല്ല ഒന്നും ഒന്നും രണ്ടാണ് എന്ന് ശാസ്ത്രീയമായി നമ്മൾ പരിശോധിച്ചുകൊണ്ട് തീരുമാനിച്ച കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറിയിൽ തെളിയിക്കപ്പെട്ട കാര്യമല്ല ഒന്നും ഒന്നും ആണെന്നുള്ളത്. മറിച്ച് അവിടെ അടിസ്ഥാനപരമായി അവിടെ നിലനിൽക്കുന്നത് യുക്തിപരമുള്ള കാര്യമാണ്, യുക്തിപരമായ ചില അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് മാത്തമാറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിന്റെ കഷണം കാണുമ്പോൾ അത് തൊട്ടാൽ ചൂടാണ് എന്നുള്ളതും അല്ലെങ്കിൽ അത് തൊടാൻ പാടില്ല എന്നുള്ളതും നമ്മൾ നേരിട്ട് പരീക്ഷിച്ചറിയണമെന്നില്ല, നമുക്ക് അവബോധ അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലായി യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതേപോലെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിലുള്ള നിത്യജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതും നമ്മൾ പല അറിവുകൾ നേടുന്നതും ലോജിക്കലായി യുക്തിപരമായി ചിന്തിച്ചുകൊണ്ടാണ്. അതും അറിവ് നേടാനുള്ള മറ്റൊരു വഴിയാണ്.
അപ്പോ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതും അറിവ് നേടാനുള്ള ഒരു വഴിയാണ്. ലോജിക്കൽ ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്ന അറിവ് നേടാനുള്ള വഴിയാണ്. അപ്പോ അത് ഒരു സോഴ്സ് ഓഫ് നോളജ് ആയി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതും കോമൺ സെൻസും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്താ, ആ ലോജിക്കും കോമൺ സെൻസും ഒന്നായി പറഞ്ഞു, എന്നിട്ട് അതിനെ വിരുദ്ധമായി എന്തൊക്കെയോ പറയുന്നു എന്നുള്ള നിലക്ക് കോൺസ്പിറസി ഇറക്കുന്നത്. എന്നിട്ട് അതിനുശേഷം എംപിരിക്കൽ കാര്യങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കുന്നത്, എല്ലാം കാണിക്കുന്നില്ല, അതിന്റെ ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ.
നേടാനുള്ള വഴിയാണ് എംപിരിക്കലായ അറിവുകൾ, അതായത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ അറിയുന്ന അറിവുകൾ. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ അനുഭവിച്ചറിയുക. ഒരു ഇസ്തിരിപ്പെട്ടി അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൊട്ടാൽ ചൂടാണ് എന്നുള്ളത് നമുക്കത് തൊട്ട അറിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ലബോറട്ടറിയിൽ പോയി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ, ആ ലബോറട്ടറിയിൽ പോയി നമ്മൾ നേരിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ശാസ്ത്രീയമായി നടത്തുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അറിവും യഥാർത്ഥത്തിൽ എംപിരിക്കലായ അറിവുകളാണ് എന്ന് നമുക്ക് കാണാൻ
സാധിക്കും. അപ്പോ ഞാൻ എന്താ ചെയ്തത്, നാല് സോഴ്സ് ഓഫ് നോളജിൽ യുക്തിപരമായിട്ടുള്ളതും എംപിരിക്കൽ ആയിട്ടുള്ളതും സോഴ്സസ് ഓഫ് നോളജ് തന്നെയാണ്. അത് പല രൂപത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പല സമയങ്ങളിൽ നമ്മൾ ലോജിക്കലായും അതുപോലെ തന്നെ എംപിരിക്കലായും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ടെസ്റ്റിമോണിയലായ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്, ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള നോളജ് പലപ്പോഴും നമ്മളെ നയിക്കുന്നുണ്ട്. ഈ കാര്യമാണ് ഞാൻ വിശദീകരിച്ചത്. ഇത് വിശദീകരിച്ചിട്ടാണ് ഞാൻ തരുന്നത് രണ്ടാമത്തെ ഭാഗത്ത്. ഈ പിന്നെ കോമൺ സെൻസ് എന്നുള്ളത്, ലോജിക് എന്നുള്ളതും കോമൺ സെൻസും ഒരുമിച്ച് പറയാൻ പറ്റില്ല, അത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് വിശദീകരിക്കാൻ നോക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്, ഞാൻ ലോജിക്കും കോമൺ സെൻസും ഒന്നാക്കി എന്നാണ്. ഇനി അദ്ദേഹം ഇത് ഞാൻ ലോജിക്കും കോമൺ സെൻസും ഒന്നാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ വിശദീകരിച്ച് പോകുമ്പോൾ ലോജിക്കും കോമൺ സെൻസും ഒന്നാവുകയാണ്. അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വിഷയം കുറച്ച് വിശദീകരിച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോ എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോളൂ, എങ്ങനെയാണ് അദ്ദേഹം രണ്ടിനെയും പിന്നെ മിക്സ് ചെയ്ത് പറയുന്നത് എന്നുള്ളത്.
നമ്മൾ മുന്നോട്ട് പോയാലേ ഇത് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ്,
ഇതാണ് എനിക്ക് ഭയങ്കര ഒരു തമാശയായിട്ട് തോന്നിയത്. അദ്ദേഹം പറയും ഭയങ്കര സൂക്ഷ്മമായി നിങ്ങൾ കേൾക്കണം, കൃത്യമായി കേൾക്കണം, കൃത്യമായി കേട്ടാലേ ഇത് ഇതിന്റെ ആശയം മനസ്സിലാവുള്ളൂ, കൃത്യമായി കേട്ടാലേ ഇതിന്റെ തട്ടിപ്പ് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കൃത്യത ഒക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന് ഇതിന്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യം ഒരു മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്. അദ്ദേഹം പറയും ഭയങ്കര സൂക്ഷ്മമായിട്ട് കേൾക്കണം, ഭയങ്കര കൃത്യമായി കേൾക്കണം, ഭയങ്കര പിന്നെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് കടക്കടക്കേ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്ക് പോയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായി എനിക്ക് തോന്നിയത്. അദ്ദേഹം ബാക്കി സൂക്ഷ്മമായിട്ട് വിശദീകരിക്കുന്നത്
സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ തലച്ചോറ് അബ്ദുള്ള ബാസിന് കശക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമല്ല, അത് വെച്ചുകൊണ്ടല്ല ഒരു കാര്യത്തിന്റെ സത്യതയെ നമ്മൾ അളക്കേണ്ടത്. എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത് ഒന്നിനെ തള്ളാനോ കൊള്ളാനോ ഉള്ള ഒരു ന്യായമായി മാറുകയേയില്ല.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിന് യുക്തി വെച്ചോ സാമാന്യ ബോധം വെച്ചോ അളക്കുമ്പോ നോക്കുമ്പോ അതിൽ
ചിലപ്പോ അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇസ്ലാമിനെ യുക്തി വെച്ചോ സാമാന്യ ബോധം വെച്ചോ അളക്കുമ്പോൾ, അപ്പൊ യുക്തിയെയും സാമാന്യ ബോധത്തെയും ലോജിക്കിനെയും കോമൺ സെൻസിനെയും അദ്ദേഹം മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞതാ അബ്ദുള്ള അബ്ബാസിൽ മിക്സ് ചെയ്തു, ഞാൻ അതിനെ വേർതിരിക്കുകയാണ് ചെയ്തത്. യുക്തിയും കോമൺ സെൻസും ഒരേപോലെ, ലോജിക്കും കോമൺ സെൻസും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റൂല. കോമൺ സെൻസ് പലപ്പോഴും പിന്നെ യുക്തി ലോജിക്കിന് വിരുദ്ധമായി വരും, സയൻസിന് വിരുദ്ധമായി വരും, മതത്തിന് വിരുദ്ധമായി വരും എന്നുള്ള കാര്യമാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അത് മിക്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടാക്കിയിട്ട് അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നെന്താ, അദ്ദേഹം ഇത് മിക്സ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഞാൻ അദ്ദേഹം കാണിച്ച ക്ലിപ്പിൽ ഞാൻ പറഞ്ഞത് കോമൺ സെൻസിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം, നമ്മൾ സാമാന്യമായി നമുക്ക് തോന്നുന്ന ഒരു ഒരു സാമാന്യ യുക്തിക്ക് വിരുദ്ധമാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം തള്ളാനോ കൊള്ളാനോ ഉള്ള ന്യായമല്ല, കാരണം കോമൺ സെൻസ് പലപ്പോഴും തെറ്റാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അതിന് എന്ത് ചെയ്തു, ആ യുക്തിക്ക് വിരുദ്ധമായി എന്ന് പറഞ്ഞിട്ട് ലോജിക്കിനെ അതിലേക്ക് കണക്ട് ചെയ്തു, മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ട് അദ്ദേഹം കണക്ട് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം അതിന്റെ മേലെ സ്ട്രോമാൻ ഫാലസിയാണ്, ഞാൻ പറയാത്ത കാര്യം എന്റെ മേലിൽ പറഞ്ഞിട്ട് അതിന്റെ മേലെ കുറെ സാധനങ്ങൾ കെട്ടിപ്പിടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും യുക്തിക്ക് വിരുദ്ധ യുക്തി ചിന്തക്ക് വിരുദ്ധമായതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കോമൺ സെൻസിന് വിരുദ്ധമായതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്തിയാണ് അത് മിക്സ് ചെയ്തു, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്ട്രോമാൻ ഉണ്ടാക്കിയതിന് ശേഷം ആ സ്ട്രോമാൻ അടിച്ച് പൊളിക്കാൻ പോവാണ്. അത് കേട്ടോളൂ,
വിരുദ്ധമായ ചിലത് വരും, യുക്തിഭദ്രമായ യുക്തിക്ക് നിരക്കാത്ത ചിലത് വരും, ഒന്നും പേടിക്കണ്ട. യുക്തിക്ക് നിരക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സത്യതയെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ യുക്തിക്ക്
അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, യുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് സത്യതയെ ബാധിക്കുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് അഥവാ ലോജിക്ക് എന്നുള്ളതല്ല, മറിച്ച് കോമൺ സെൻസ് ആണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു, അത് മിക്സ് ചെയ്തു. അദ്ദേഹമാണ് അത് മിക്സ് ചെയ്തത്. എന്നിട്ട് എന്റെ നേരെ ആരോപിക്കുകയാണെന്ത്, ഞാൻ മിക്സ് ചെയ്തു എന്നുള്ളത്. ഞാൻ ഒരിക്കലും മിക്സ് ചെയ്തിട്ടില്ല, ഞാനത് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രസംഗം തന്നെ നടത്തിയത്. യുക്തി ലോജിക്ക് കോമൺ സെൻസ് എന്നുള്ളത് ഒരുമിച്ച് ഉപയോഗിക്കരുത്, അത് വേർതിരിക്കണം എന്ന് പറയാൻ വേണ്ടിട്ട്, അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ആ പ്രസംഗം തന്നെ നടത്തിയത്, മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം ഇത് മിക്സ് ചെയ്തിട്ട് പറയാണ് ഉണ്ടോ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് അത് സത്യതയെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്.
ബോധത്തിന് നിരക്കാത്ത എന്തെങ്കിലും നമ്മൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സയൻസ് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം സമം സയൻസിലേക്ക് അബ്ദുള്ള അബ്ബാസിൽ പോകുന്നത്. വെറുതെ പറയുന്നതല്ല, ഇസ്ലാമിന് യുക്തി പ്രയോഗിച്ചാൽ അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആൾക്കാര് യുക്തി പ്രയോഗിക്കുമ്പോ പ്രശ്നം വരുന്നത് ഇസ്ലാമിന്റെ മാത്രം പ്രശ്നമല്ല, കോമൺ സെൻസിന് നിരക്കാത്തത് കുറെ സയൻസിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സയൻസും തെറ്റാണെന്ന് വാദിക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. കേട്ടോ,
അപ്പോ കേട്ടല്ലോ, അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, കോമൺ സെൻസിനെയും യുക്തിയെയും ലോജിക്കിനെയും കോമൺ സെൻസിനെയും കണക്ട് ചെയ്തു, അതിനെ ഒരുമിച്ച് ഒപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ കോമൺ സെൻസിന് വിരുദ്ധമായതെന്ന് പറഞ്ഞതിൽ യുക്തി ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ സ്ട്രോമാൻ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ് അതിനെ എതിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇതാണ് ഇനി ഇത് പറഞ്ഞല്ലോ, ഇതൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ് ഞാൻ പറഞ്ഞതിലേക്ക് ഞാൻ പറഞ്ഞ അതേ ആശയം പറയാം. ഇതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അദ്ദേഹം ഒന്നുകിൽ ഈ ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഈ വിഷയം എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് എന്തിയാണ് അദ്ദേഹം ഒരു വിഷയം പറയാണ്, എന്താണ് ഈ യുക്തി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കോമൺ സെൻസ് പറയുന്നതും അത് രണ്ടും രണ്ടാണ് എന്ന് അദ്ദേഹം തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിഷയം. ഈ തൊട്ടു മുമ്പ് യുക്തിയെയും കോമൺ സെൻസിനെയും ഒരുമിച്ച് പറഞ്ഞ അദ്ദേഹം തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് അത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് വിശദീകരിക്കുകയാണ്. ആ ഭാഗം
ചിന്തിച്ചാൽ കിട്ടുന്ന സാമാന്യമായിട്ട് നമ്മളുടെ ഒക്കെ ധാരണയിലുള്ള ചില കാര്യങ്ങൾ അത് പൊതുവായിട്ട് പങ്കുവെക്കുന്ന അറിവുകളെയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയാം. നമുക്ക് പൂർണ്ണമായിട്ട് അറിയാത്ത, പുതിയതായിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസിൽ അബദ്ധമാണെന്ന് നമുക്ക് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു അറിവിൽ നമ്മുടെ ധാരണ തെറ്റുമ്പോൾ അത് എന്താണ് അതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ വേണ്ടി പരീക്ഷണ നിരീക്ഷണങ്ങളും തെളിവുകളുടെ പരിശോധനയിലൂടെ നമ്മൾ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് പോകുന്നതിന്റെ പേരാണ് റാഷണൽ തിങ്കിങ്. ഈ തരം കാര്യം ഈ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഈ ആനയും പൂച്ചയും ആറ് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ കോമൺ സെൻസിൽ നമ്മൾ വിചാരിക്കും നമ്മളുടെ ചില കോമൺ സാധനങ്ങൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയാണ്, മീൻസ് അതൊക്കെ സ്വാധീനിക്കാം, നമ്മളുടെ ഈ അറിവുകളുടെ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പം സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം അത് ആന നേരത്തെ വീഴും എന്ന്. എന്നാൽ അത് തെറ്റായ ഒരു വിവരമാണ് എന്ന് ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ കോമൺ സെൻസ് തെറ്റിപ്പോകും എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി അബ്ദുള്ള ബാസിൽ പറയുന്ന
ഇതേ ഒന്ന് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഈ കോമൺ സെൻസ് ഒരിക്കലും യുക്തിയല്ല അല്ലെങ്കിൽ ലോജിക്കിനെയും കോമൺ സെൻസിനെ ഒരുമിച്ച് പറയാൻ പറ്റൂല എന്ന് പറയാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അതായത് നമ്മൾ പൊതുവെ ആലോചിച്ചിട്ട് നമ്മൾ സാമാന്യ വെച്ചിട്ട് മാറി ഒരു മൂന്ന് നില കെട്ടിടം അല്ലെങ്കിൽ ഒരു നാല് നില കെട്ടിടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആനയെയും ഒരു പൂച്ചയെയും നിലത്തേക്ക് ഒരേ സമയത്ത് നിലത്തേക്ക് ഇടുക, താഴേക്ക് ഇടുക. അപ്പോ എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ആന നല്ല പിന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ആനയെ നമ്മൾ താഴോട്ട് ഇടുന്നു, ഒരു അത്ര വെയിറ്റ് ഇല്ലാത്ത ഒരു പൂച്ചയും ഇടുന്നു, ആ ഏതായിരിക്കും ആദ്യം താഴേക്ക് എത്തുക. അപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ള നമ്മൾ ആലോചിക്കുമ്പോൾ വിചാരിക്കും ആ ശരി ആന നല്ല വെയിറ്റ് ഉള്ളതാണല്ലോ അപ്പൊ അത് ആദ്യം താഴെ വീഴും, പൂച്ച പിന്നെയാണ് വീഴുക എന്ന് നമ്മൾ പൊതുവെ നമ്മുടെ കോമൺ സെൻസിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കൂടുതൽ ആളുകളുടെയും. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, പക്ഷെ നമ്മൾ പരീക്ഷിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല രണ്ടും ഒരുമിച്ചാണ് വീഴുക. അപ്പൊ എന്താണ് അവിടെ നമ്മുടെ കോമൺ സെൻസിന് വിരുദ്ധമായതാണ് സത്യം, മനസ്സിലായില്ലേ? നമ്മുടെ കോമൺ സെൻസ് അവിടെ തെറ്റി, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് പരിമിതികളുണ്ട്, അതുകൊണ്ട് അവിടെ നമുക്ക് എന്താണ് നമ്മളുടെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ വിചാരിച്ച കാര്യം തെറ്റിപ്പോയി. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞ ഉദാഹരണം. അപ്പൊ ഇദ്ദേഹം അതിനെ ആദ്യം എതിർത്തു, കോമൺ സെൻസിന്റെ യുക്തിയെയും ഒരുമിച്ചാക്കിക്കൊണ്ട് അതിനെ എതിർത്തു. ഇപ്പൊ അത് കോമൺ സെൻസും യുക്തിയും വേറെ വേറെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അതേ കാര്യം പറയുന്നത് തുടർന്ന് കണ്ടോളൂ.
തന്നെ എങ്ങനെയാണ് നമ്മൾ കോമൺ സെൻസിൽ വരാവുന്ന ചെറിയ എററുകളെ, ചെറിയ അബദ്ധങ്ങളെ, അറിവിന്റെ പരിമിതികളെ റാഷണലായിട്ട് നമ്മൾ മറികടക്കുന്നത് എങ്ങനെയാണ് എന്നത് ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ അദ്ദേഹം പറയും. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും എങ്ങനെയാണ് അദ്ദേഹം ഈ ആനയും പൂച്ചയും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടാൽ രണ്ടും ഒരേ സമയത്ത് എത്തും എന്ന കോമൺ സെൻസ് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മീൻസ് എന്താണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പറയുകേക്കാം.
ഇത് പൊതുവേ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് അല്ലെ, എയർ റെസിസ്റ്റൻസ് ഒന്നും അവിടെ വലിയ കാര്യമാകാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലാണ് നമ്മളുടെ ചിന്ത വരിക, അത്തരത്തിലാണ് നമ്മുടെ കോമൺ സെൻസ് വരിക. പക്ഷേ നമുക്കറിയാം പരീക്ഷിച്ച് നിരീക്ഷിച്ചു നോക്കിയാൽ ശാസ്ത്രീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സമയത്താണ് വീഴുക. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ആ അറിവ് നമ്മുടെ ഭാഗമാകണം, നമ്മുടെ കോമൺ സെൻസിന്റെ ഭാഗമാകണം എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ.
എന്ത് മനസ്സിലായി? കോമൺ സെൻസും ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ യുക്തിചിന്ത, യുക്തിപരമായ അന്വേഷണം, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കോമൺ സെൻസിന് നമ്മൾ ധരിക്കുന്നത് അബദ്ധമാണോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അല്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ് ശാസ്ത്രീയമായ പരീക്ഷണം നിരീക്ഷണം.
ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് അദ്ദേഹത്തെയാണ് ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്തിനെ എതിർക്കാൻ നിന്നത്? ഞാൻ പറഞ്ഞത് കോമൺ സെൻസ് പലപ്പോഴും തെറ്റിയേക്കാം, ഈവൻ നമ്മുടെ ശാസ്ത്രീയമായ അറിവുകൾക്ക് വിരുദ്ധമായി കോമൺ സെൻസ് വന്നേക്കാം. അപ്പൊ അവിടെ നമ്മൾ കോമൺ സെൻസിൽ എനിക്ക് അങ്ങനെ തോന്നുള്ളൂ, എന്റെ യുക്തിക്ക് അങ്ങനെ തോന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ആനയും പൂച്ചയെ ഇട്ടാൽ ആന താഴെ വീഴും എന്ന് വിശ്വസിച്ച് നടക്കുന്നതാണോ പറയേണ്ടത്? അല്ല, അവിടെ നമ്മുടെ കോമൺ സെൻസിന് തെറ്റി, അവിടെ നമ്മുടെ കോമൺ സെൻസിന് പരിമിതിയുണ്ട്, അതുകൊണ്ട് കോമൺ സെൻസിന് തെറ്റാം എന്നതാണ് എന്റെ പോയിന്റ്. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം ഇത് ഇങ്ങോട്ട് തിരിച്ചു പറയുകയാണ്, ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് നമ്മുടെ സാമാന്യ യുക്തി, നമ്മുടെ കോമൺ സെൻസ് എന്നുള്ളത് ഒന്നിനെ അളക്കാനുള്ള മാനദണ്ഡമല്ല, ഒന്ന് ശരിയോ തെറ്റോ എന്ന് അത് പിന്നെ പൂർണ്ണമായി നിർണയിക്കാനുള്ള മാനദണ്ഡമല്ല. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, അതിനാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിന് റിയാക്ട് ചെയ്തിട്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ് അതിലേക്ക് എത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, കോമൺ സെൻസിന് അബദ്ധങ്ങൾ പറ്റാം, നമ്മുടെ അറിവിന്റെ പരിമിതിയും നമുക്ക് കിട്ടുന്ന ഇൻപുട്സിന്റെ പരിമിതിയും നമ്മുടെ കോമൺ സെൻസിനെ ബാധിക്കാം, അതുകൊണ്ട് നമ്മുടെ കോമൺ സെൻസിന് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നിനെ തള്ളാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ശാസ്ത്രത്തിനെതിരാവാം, മതത്തിനെതിരാവാം, നമ്മുടെ ലോജിക് പിന്നെ സ്ട്രക്ചർ യൂസ് ഓഫ് ലോജിക് അല്ലെ അതിനെതിരാവാം, ഇങ്ങനെ പല രൂപത്തിൽ സംഭവിക്കാം. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതേ കാര്യത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അത് പിന്നെ വിശദീകരിക്കാം.
കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ യുക്തി ചിന്ത എന്ന സാധനം ഇവിടെ പൊളിഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി നമ്മൾ പോകുമ്പോ
അപ്പൊ അദ്ദേഹം കാര്യമായി പൊളിക്കുകയാണ്. ഞാൻ പറയാത്തൊരു കാര്യം അദ്ദേഹം പൊളിക്കുകയാണ്. കോമൺ സെൻസ് ഈക്വൽ ടു യുക്തി ചിന്ത എന്നുള്ളത്, അല്ലെങ്കിൽ കോമൺ സെൻസ് ഈക്വൽ ടു ലോജിക് എന്നുള്ളത് ഇവിടെ പൊളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനത് പറഞ്ഞെങ്കിലല്ലേ പൊളിയ, ഞാനതിന് നേരെ വിരുദ്ധമായിട്ടാ പറഞ്ഞത്. ഞാനതിന് നേരെ വിരുദ്ധമായി പറഞ്ഞിട്ട് അദ്ദേഹം ഇത് ഭയങ്കര കാര്യമായി പൊളിഞ്ഞു എന്നൊക്കെ പറയാണ്. ഞാൻ അത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. എന്താ അറിയാം,
കോമൺ സെൻസ് എന്തുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒന്നാക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ, യുക്തിക്ക് നിരക്കാത്ത പലതും ഇസ്ലാമിലുണ്ട്. ശാസ്ത്രത്തിൽ പക്ഷെ യുക്തിക്ക് നിരക്കാത്തത് എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ കോമൺ സെൻസിൽ നമ്മളിപ്പോൾ സാമാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ എത്തുന്ന ഒരു നിഗമനം തെറ്റായി പോകാനുള്ള സാധ്യതകൾ ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ഇഷ്ടം പോലെ ശാസ്ത്രീയമായിട്ട് ഉണ്ടാകാം. പക്ഷെ അത് നമുക്ക് യുക്തിഭദ്രമായ ചിന്തയുടെ പ്രശ്നമല്ല. കാരണം യുക്തിഭദ്രമായ ചിന്ത എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ യുക്തിക്ക് നിരക്കാത്തത് ശാസ്ത്രത്തിൽ ഉണ്ടാവുക എന്നത് സാധ്യമല്ല.
അപ്പൊ പിന്നെ അദ്ദേഹം മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞത് കോമൺ സെൻസിന് വിരുദ്ധമായത്, കോമൺ സെൻസിൽ നമ്മൾ പൊതുവെ സാമാന്യ യുക്തിയിൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുണ്ടാകും. അവിടെ നമുക്ക് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിയാം, ഒരു ആനയെയും പൂച്ചയെയും ഒരുമിച്ച് താഴേക്ക് ഇട്ടാൽ ആനയും പൂച്ചയും ഒരുമിച്ചാണ് വീഴുക എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആനയും പൂച്ചയും താഴെട്ട് ഒരേ സമയത്ത് വീഴുന്നു, അപ്പോൾ സ്വാഭാവികമായി ആന ആയിരിക്കൂല താഴെ വീഴുക എന്ന് നമ്മുടെ കോമൺ സെൻസിന് തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ കോമൺ സെൻസിന്റെ പ്രശ്നമാണത്, നമുക്ക് ആ ഇൻപുട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ കോമൺ സെൻസിന്റെ പ്രശ്നമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞ അറിവെടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം പറയാണ് ആ അപ്പോ ശാസ്ത്രം എന്ന് പറയുന്നത്, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ലിയാഖത്തലി ആദ്യം മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായി അല്ലെങ്കിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിയാന്ന് പറയുന്നത് തന്നെ വേറൊരു സോഴ്സ് ഓഫ് നോളജ്, അത് ലോജിക്ക് അല്ല, അത് യുക്തി എന്ന ലോജിക്ക് അല്ല, അത് എംപിരിക്കൽ നോളജ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നോട്ട് എടുത്തിട്ട് എഴുതി വെക്കുന്ന നല്ലതാണ്. ഒന്നാമത്തെ സോഴ്സ് ഓഫ് നോളജ് ഇൻഡ്യൂറ്റീവ് നോളജ് കേട്ടോ, അവബോധ. ഇതൊരു ക്ലാസ് ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല, കാരണം അത്രയും ലളിതമായിട്ട് പറഞ്ഞിട്ട് പോലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു നോട്ട് എഴുതി പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒന്നാമത്തെ സോഴ്സ് ഓഫ് നോളജ് ഇൻഡ്യൂറ്റീവ് നോളജ് അഥവാ അവബോധജന്യമായി നമുക്കുള്ളിൽ തന്നെയുള്ളത്. രണ്ടാമത്തത് ലോജിക്കൽ, ഓക്കെ, യുക്തിപരമായി നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്സ്, അതിൽ ഒരു സയൻസും ഇല്ല അല്ലെ. മാത്ത ഒന്ന് ഒന്ന് രണ്ടാണെന്നുള്ള നമ്മൾ ലബോറട്ടറിയിൽ തെളിയിച്ച കാര്യമല്ല, അത് ലോജിക്കലാണ്. മാത്തമാറ്റിക്സിന്റെ പിന്നിൽ പ്യുവർ ലോജിക് ആണുള്ളത്. അപ്പൊ ലോജിക് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് നോളജ് ആണ്. രണ്ടാമത്തത് എന്താണ്, ലോജിക്ക്, നമ്പർ ഇട്ട് തന്നെ എഴുതണം. മൂന്നാമത്തതാണ് എംപിരിക്കൽ. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ, എംപിരിക്കൽ ആയിട്ടുള്ള സോഴ്സ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിയുന്നത്. ലാബിലൊക്കെ നമ്മൾ പരീക്ഷിക്കൂലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആനയും പൂച്ചയും താഴേക്ക് ഇടൂലേ, അതിനെ നമ്മൾ പറയുന്നത് അങ്ങനെ പരീക്ഷിച്ചറിയുന്ന അറിവിനാണ് നമ്മൾ എന്ത് പറയാ, എംപിരിക്കൽ നോളജ് എന്ന് പറയാം. മൂന്നാമത്തത്. നാലാമത്തത് ടെസ്റ്റിമോണിയൽ അല്ലെങ്കിൽ ഒതോറിറ്റിയിലൂടെ നമ്മൾ നേടുന്ന അറിവ്. ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സയൻസ് ജേർണൽ വായിക്കുകയാണ്, അതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് എന്താണ്, ആ സയൻസ് ജേർണലിന്റെ ആധികാരികതയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ആധികാരികതയെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നേടുന്ന അറിവാണ് അല്ലെ. ഒരു ഹിസ്റ്ററി വായിക്കുമ്പോൾ ആ ഹിസ്റ്ററി എഴുതിയ ആൾ ഇപ്പൊ ഗാന്ധിജി ഇന്ന സമരം നടത്തി എന്നുള്ളത് നമ്മള് ഗാന്ധിജി നടത്തിയത് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞിട്ടല്ലോ, യുക്തിപരമായി ഗാന്ധിജി അങ്ങനെ നടത്തിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിട്ടല്ലോ, മറിച്ച് അത് ഒരു പിന്നെ അവലംബിക്കാവുന്ന ഒരു പിന്നെ പിന്നെ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ടെസ്റ്റിമോണി ആയതുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, നാലാമത്തെ സോഴ്സ് ഓഫ് നോളജ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ നാല് സോഴ്സ് ഓഫ് നോളജ് ഉള്ളത് ലേഖതനിക്ക് അത് അറിയാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ലോജിക്കിനെയും എംപിരിക്കൽ നോളജിനെയും കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതും കൂട്ടിക്കൊഴുക്കാൻ നോക്കാണ്. അപ്പൊ അത് മനസ്സിലാക്കുക, അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സസ് ആണ്, അത് രണ്ടും മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, അത് പതിയെ പതിയെ മതി, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, ലോജിക്ക് എന്താണ്, കോമൺ സെൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ, അത് എന്താണെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പൊളിഞ്ഞു ഒക്കെ അങ്ങനൊക്കെ വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കോൺട്രവേഴ്സിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കുറെ കോൺട്രവേഴ്സി പറഞ്ഞിട്ടാണ് തുടങ്ങി. അപ്പൊ എനിവേ അതൊന്നും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പൊ മനസ്സിലായല്ലോ കോമൺ സെൻസ് എന്താണ്, ലോജിക്ക് എന്താണ്. കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നിന്റെയും സത്യത അളക്കരുത്. ഇത് ക്ലിയർ ആയല്ലോ, ലിയാഖത്തിനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാം, പറയാം, പറ്റുമെങ്കിൽ ഇപ്പൊ ഞാൻ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. ഞാൻ പറയാം, അതിന്റെ ഇടയിൽ ഞാൻ പറയാണ് ചില ആളുകളെങ്കിലും പിന്നെ അദ്ദേഹത്തിനെ ഒരു മോശമാക്കിക്കൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ജോയിൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമല്ല. നമ്മളൊരു സ്ട്രീം നടത്തി അദ്ദേഹത്തിന് ക്ഷണിച്ച് അദ്ദേഹം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരാൾക്കും അയാൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് വരണോ വരണ്ടേ എന്നുള്ളത്. അപ്പൊ അത് വന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അദ്ദേഹത്തെ മോശമായിട്ട് പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. കാരണം നമ്മൾ അദ്ദേഹത്തോട്ട് പിന്നെ ഡിസ്കസ് ചെയ്ത് നടത്തി രണ്ടാളും വരും എന്ന് ഉറപ്പിച്ച് നടത്തിയ സ്ട്രീം അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. അപ്പോ ഞാൻ പറയുന്നത് അത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അതോടൊപ്പം രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. കോമൺ സെൻസ് എന്നുള്ളത് ഒരു കാര്യത്തിന്റെ സത്യതയെ അളക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. എനിക്ക് കോമൺ സെൻസിൽ അങ്ങനെ ശരിയായിട്ട് തോന്നില്ല, എനിക്ക് എന്റെ സാമാന്യ യുക്തിയിൽ അത് ശരിയായിട്ട് തോന്നുന്നില്ല എന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയോ തെറ്റോ ആവുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് പാഠങ്ങൾ പഠിച്ചാലെങ്കിലും മതി, ഓക്കെ, ബാക്കിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രണ്ട് കാര്യങ്ങളും പിന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ബാക്കി അദ്ദേഹം പിന്നെ മിക്സ് ചെയ്ത് പറയുന്നുണ്ട്.
ശാസ്ത്രത്തിലുള്ളത് നമുക്ക് യുക്തിഭദ്രമായി യുക്തിപരമായി മനസ്സിലാക്കാൻ പ്രയാസം വരികയില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്, അപ്പൊ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ഇത് രണ്ടും പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൽ കോമൺ സെൻസും പ്രയോഗിക്കാൻ പറ്റില്ല, യുക്തിയും പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോമൺ സെൻസും യുക്തിയും പ്രയോഗിച്ചാൽ ഇസ്ലാമിൽ മാത്രമല്ല ശാസ്ത്രത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്രയൊക്കെ ഇപ്പൊ കഷ്ടപ്പെട്ട് ഉദാഹരണമൊക്കെ പറഞ്ഞത്.
വല്ലാത്ത കഷ്ടപ്പാടന്നെ. കാരണം ഇവിടെയും ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, ഡയറക്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയില്ലേ, ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയാണ്. എന്താ ചെയ്യാം, എന്താ ചെയ്യാം, എനിക്ക് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് അദ്ദേഹം പറഞ്ഞ കോമൺ സെൻസിനെയും യുക്തിയെ ഒന്നാക്കി ഒന്നാക്കിയിട്ടില്ല, ഞാൻ രണ്ടാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ഈ യുക്തി എന്ന് പറയുന്നത് അത് ഇസ്ലാം യുക്തി ഇസ്ലാമിൽ പറ്റൂല എന്നുള്ളതാണ്. അത് അതും ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല. ഞാൻ ഈ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഫുള്ളായിട്ട് പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസം യുക്തിഭദ്രമാണ്, യുക്തിഭദ്രമാണ് എന്നാണ് പറഞ്ഞത്. അത് അത് അതാണ് എന്റെ പ്രസന്റേഷന്റെ രണ്ടാമത്തെ ഭാഗം. എന്നിട്ട് ആ യുക്തിഭദ്രമാണ് എന്ന് പറഞ്ഞതും കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇദ്ദേഹം മിക്സ് ചെയ്തിട്ട് ഇദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ്, പല രൂപത്തിലുള്ള ട്രപ്പീസുകൾ കളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അതുകൊണ്ട് കൂടുതൽ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും വേണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഞാൻ ഈ പറയുന്നത്, ഇത് ഇപ്പോഴെങ്കിലും ഈ സംസാരം കേൾക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടായേക്കാം, അവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും ഒരു തർക്ക വിഷയമല്ല. ഒരു യുക്തിവാദികളും പിന്നെ മതവിശ്വാസികളും തർക്കിക്കേണ്ടുന്ന ഒരു വിഷയമൊന്നും അല്ല ഇത്. ലിയാഖത്ത് അലിക്ക് ഇതെന്താ കാര്യം എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് അദ്ദേഹം വെറുതെ തർക്കിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, യുക്തിവാദികളടക്കം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ചിന്തിക്കുന്ന നിരീശ്വരവാദികളടക്കം അംഗീകരിക്കുന്ന കാര്യമാണ് എന്ത്, ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒന്നിനെയും അളക്കാനുള്ള മാനദണ്ഡമല്ല, അത് പലപ്പോഴും സയൻസിന് തന്നെ വിരുദ്ധമായി വരും. ഈ കാര്യങ്ങളൊക്കെ നിരീശ്വര കുറച്ചൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികൾ പോലും പറയുന്ന കാര്യമാണ്. ഇത് മതവിശ്വാസികൾ മാത്രം എന്തോ വേറെന്തോ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വരുന്ന, അല്ലെങ്കിൽ ആളുകളുടെ ബുദ്ധിയെ കശക്കിയെറിയാൻ വേണ്ടി അബ്ദുള്ള അബ്ബാസിൽ കണ്ടെത്തിയ അല്ലേ, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. അതൊന്നും സംഭവം ഒന്നല്ല, അങ്ങനൊന്നുമല്ല. മറിച്ച് ഇത് വളരെ കൃത്യമായിക്കൊണ്ട് നിരീശ്വരവാദികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കളിക്കാം. നിരീശ്വരവാദികൾക്കിടയിൽ കുറച്ചൊക്കെ കാര്യബോധത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ വൈശാഖൻ തമ്പിയെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ വൈശാഖൻ തമ്പി തന്നെ ഈ കാര്യം വിശദീകരിക്കുന്നത് കേട്ടോളൂ. കോമൺ സെൻസ് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞ, ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞ ആദ്യ ഭാഗത്ത് പറഞ്ഞ ആ കാര്യം, അതേ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നത് അത് കേട്ടാ നിങ്ങൾക്ക് മതിയാവുമല്ലോ. ഓക്കെ, അപ്പോ അത് കേട്ടോളൂ കൃത്യമായി. ലിയാഖത്ത് അലിക്ക് ഞാൻ ക്ലാസ് എടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വൈശാഖൻ തമ്പി ലിയാഖത്ത് അലിക്ക് കോമൺ സെൻസ് എന്താണ് എന്ന് വിശദീകരിച്ചു തരാൻ വരും. അത് സയൻസിന് വിരുദ്ധമായി വരുന്നതും അപ്പൊ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലിയാഖത്ത് അലിക്ക് നമ്മുടെ വൈശാഖൻ തമ്പി തന്നെ ക്ലാസ് എടുക്കും. ആ കാര്യമാണ്
നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങൾ പഠിക്കുന്നത്. ആക്ച്വലി നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്നത്. അത് ശരിക്കും പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായേ കോമൺ സെൻസിന് നിരക്കാത്തതാണെന്ന്.
അപ്പോ എനിക്ക് തോന്നുന്നത് ഇതാണ് കാര്യ പ്രശ്നം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്ക് പഠിക്കാൻ നോക്കാം. സയൻസിന് വിരുദ്ധമായി കോമൺ സെൻസ് വരുമോ, അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം റിലേറ്റിവിറ്റിയും മറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പറഞ്ഞു, അതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ വളരെ സിമ്പിളായ സയൻസിന് പോലും വിരുദ്ധമായിട്ട് കോമൺ സെൻസ്, നമ്മുടെ സാമാന്യ യുക്തി വരും എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിച്ചു തരുന്നത് കേട്ടോ.
ലോസ് ഓഫ് മോഷൻ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രവർത്തിക്കാത്തിടത്തോളം കാലം, ഇത് താളമുള്ളതുകൊണ്ട് ആൾക്കാർ കാണാതെ പഠിക്കും. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതായിരിക്കും. പാട്ട് പാടി പഠിക്കുന്നവരെ പഠിക്കാം. പറയുന്നത് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം ഓരോ വസ്തുവും ഒന്നുകിൽ സ്റ്റേഷനായിട്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ സെയിം സ്പീഡിൽ സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുമെന്നാണ്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടി, കുട്ടിക്കാലത്ത് അതിലും ചെറുപ്പത്തിൽ അവൻ ഒരു കാറ് തള്ളിക്കൊണ്ട് പോയി കൈ എടുക്കുമ്പോൾ കാർ അവിടെ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആ കുട്ടിയോട് നമ്മൾ പഠിപ്പിക്കുകയാണ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ അത് അതിന്റെ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിൽ തുടരുമെന്നാണ്. ഇത് അവന് മനസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ ടീച്ചർ പെട്ടേനെ. It doesn't agree with his experience. അത് മനസ്സിലാകാതിരിക്കുന്നിടത്താണ് നമ്മുടെ എല്ലാ ടീച്ചർമാരും ജീവിച്ചു പോകുന്നത്. അതുപോലെ ന്യൂട്ടൺസ് തേർഡ് ലോ എം എസ് സി ക്ലാസ്സിൽ എത്തിയാൽ പോലും കുട്ടികൾക്ക് പഠിപ്പിച്ചാൽ മനസ്സിലാവാത്ത കാര്യമാണ് തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മളൊരു ആക്ഷൻ കൊടുത്താൽ നമുക്ക് തിരിച്ചടി കിട്ടുമെന്നാണ്. അല്ല, നിങ്ങളൊരാളുടെ മുഖത്തടിക്കുമ്പോ അയാൾ തിരിച്ച് നിങ്ങളുടെ മുഖത്തടിക്കുമ്പോഴല്ല ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാവുക. മുഖത്തടിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ കൈയുടെ ആക്ഷൻ അയാളുടെ മുഖത്തും അയാളുടെ മുഖത്തു നിന്നുള്ള റിയാക്ഷൻ നിങ്ങളുടെ കയ്യിലും കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞു, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇസ് സൈമൾട്ടേനിയസ്. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ കിട്ടില്ല. നമ്മൾ ആലോചിക്കുന്നത് ആക്ഷന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഒന്നാണ് റിയാക്ഷൻ എന്നാണ്. അല്ല, വിഷയം നമ്മുടെ ക്ലാസ് ആ വിഷയത്തെ കുറിച്ച് അല്ലാത്തതുകൊണ്ട് ഇപ്പൊ അത് പറയുന്നില്ല. അവിടെയും ഇത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇത് പറയാൻ കാരണം ക്വാണ്ടം മെക്കാനിക്സ്
കൃത്യമായിട്ട് കേൾക്കണം. ന്യൂട്ടന്റെ ഫസ്റ്റും തേർഡും ലോസ് പോലും എന്തല്ല, കോമൺ സെൻസിൽ നിരക്കുന്നതല്ല. പക്ഷെ നമ്മുടെ സാമാന്യ യുക്തിയിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല ശരിക്കത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പോലും, സയൻസിൽ പഠിക്കുന്ന കാര്യങ്ങൾ പോലും, ഞാൻ ക്വാണ്ടം ഫിസിക്സും അദ്ദേഹം അത് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്നവർക്ക് നല്ലതാണ്. അപ്പൊ പിന്നെ അതൊന്നും വേണ്ട, വളരെ സിമ്പിളായി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പോലും കോമൺ സെൻസിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വിശദീകരിച്ചു വരുന്നത്. ബാക്കി കേട്ടോളൂ.
നിങ്ങൾ കാത്തിരിക്കേണ്ട, ശാസ്ത്രം നിങ്ങളുടെ കോമൺ സെൻസിന് നിരക്കാത്തതാകാൻ, അത് അതിന്റെ ഫണ്ടമെന്റൽ ലെവലിൽ തന്നെ കോമൺ സെൻസ് നിരക്കാത്തതാണ്.
കൃത്യമായിട്ട് കേൾക്കണേ, കൃത്യമായിട്ട് കേൾക്കണം. ശാസ്ത്രം അതിന്റെ ഫണ്ടമെന്റൽ ലെവലിൽ തന്നെ, ഇത്രയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. അങ്ങനെയാണ് ഈ ലിയാഖത്തലി എങ്ങനെ ഇതായിരുന്നു കേട്ടിരുന്നെങ്കിൽ ഇതിനൊക്കെ എന്തൊക്കെ കോൺസ്പിറസ് ഉണ്ടാക്കുമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശാസ്ത്രം അതിന്റെ ഫണ്ടമെന്റൽ ലെവലിൽ തന്നെ കോമൺ സെൻസിന് വിരുദ്ധമാണ്. ഔ, ശാസ്ത്രത്തെ അടിച്ചമർത്തുന്നു, ശാസ്ത്രം ഇല്ലാതാക്കുന്നു. വൈശാഖം തമ്പിക്ക് വേറെന്തോ ഒരു ആഗ്രഹമുണ്ട്, ആളുകളുടെ ബുദ്ധിയെ കശക്കിയെറിയാനാണ് വൈശാഖം തമ്പി വന്നതെന്നൊക്കെ പറയാത്ത ഭാഗ്യം, എന്തോ അത് കേൾക്കാത്തെന്തോ ഭാഗ്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തുടർന്ന് പറയാൻ.
ഒരു വസ്തു ഇരിക്കുന്നു, ക്വാണ്ടം മെക്കാനിക്സോ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോ പഠിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട, ശാസ്ത്രം നിങ്ങളുടെ കോമൺ സെൻസിന് നിരക്കാത്തതാകാൻ, അത് അതിന്റെ ഫണ്ടമെന്റൽ ലെവലിൽ തന്നെ കോമൺ സെൻസ് നിരക്കാത്തതാണ്. ഒരു വസ്തു ഇരിക്കുന്നു, അതിലൊരു ബലം പ്രയോഗിച്ചു, അത് നീങ്ങി. നമ്മുടെ കോമൺ സെൻസ് പറയുന്നത് അതിന്റെ സ്ഥാനം മാറിയെന്നാണ്. പക്ഷേ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് അതിന്റെ വേഗത മാറിയെന്നാണ്. ഇറ്റ്സ് അബൌട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി, നോട്ട് അബൌട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ. നമ്മൾ സ്കൂളിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പഠിക്കും, നമ്മുടെ മനസ്സിലിരിക്കുന്നത് ചേഞ്ച് ഇൻ പൊസിഷനാണ്. ബിക്കോസ് വി ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇത് ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടിയെടുത്ത് ഇത് ശരിക്കും നമ്മുടെ സാമാന്യ ബുദ്ധിക്കും എക്സ്പീരിയൻസിന് നിരക്കുന്നതല്ല എന്ന് ഒരു വാക്ക് ഒരു തവണ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പഠിക്കുന്ന കുട്ടിയുടെ ജീവിതത്തിന്റെ ദിശ തന്നെ ചിലപ്പോൾ അത് മാറ്റിയേക്കും. പക്ഷെ നമ്മളതിന് പറയാറില്ല. ചിലപ്പോൾ അത് പറയേണ്ട ആളിന് തന്നെ അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പൊ സാമാന്യ ബുദ്ധിക്ക് ഇതൊന്നും നിരക്കുന്നില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരീക്ഷിച്ച് ബോധ്യപ്പെടാം.
ഇതാണ്, ഇത് തന്നെയായിരുന്നു എക്സാക്ട്ലി ഇതേ കാര്യമായിരുന്നു ഞാനും പറഞ്ഞത്. അതായത് നമ്മുടെ ശാസ്ത്രം, ഞാൻ കുറെ എക്സാമ്പിൾ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട്, സാമാന്യ യുക്തി എന്ന് പറയുന്ന ഒരിക്കലും ഒരു കാര്യത്തെ അളക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ പൊതുവെ കേൾക്കുന്ന കാര്യമാണ് എന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതുകൊണ്ട്, എന്റെ കോമൺ സെൻസിന് നിരക്കാത്തതുകൊണ്ട് ഞാനിത് സ്വീകരിക്കില്ല എന്ന വാദം പലപ്പോഴും കേൾക്കുന്നതാണ്. ഒരിക്കലും സാമാന്യ യുക്തി എന്ന് പറയുന്ന ഒന്നിനെയും അളക്കാനുള്ള ഒന്നല്ല. ഈ അത് അളക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ സയൻസിനെ പോലും അംഗീകരിക്കാത്തൊരു പ്രശ്നം വരും എന്നുള്ളതാണ്. അതേ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേ കാര്യം വൈശാഖം തമ്പി ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് പറയാണ്. അപ്പോ ഇതാണ് പിന്നെ അവസ്ഥ. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് ഇതാണ്, ഇത് ഒരു വിശ്വാസി അവിശ്വാസി തർക്കം പോലും അല്ല. അപ്പൊ ലിയാഖത്തലിക്ക് പറ്റിയ എന്താ വെച്ചാൽ ലിയാഖത്തലിക്ക് എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം വെറുതെ തർക്കിക്കാൻ വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നുള്ള നിലക്കാണ് ഈ ഒരു കാര്യം വിശദീകരിച്ചു കൊടുക്കുന്നത്. ഏതുവരെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് പിന്നെ കോമൺ സെൻസിന് വിരുദ്ധമായി പലപ്പോഴും ശാസ്ത്രം വരുന്നതാണ്. പക്ഷേ വൈശാഖൻ തമ്പി പറഞ്ഞു പറഞ്ഞു എവിടെ എത്തി ചോദിച്ചാൽ സയൻസ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് കോമൺ സെൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സയൻസ് എപ്പോഴും സാമാന്യയുക്തിക്ക് വിരുദ്ധമായിരിക്കും. ലിയാഖത്തിലേക്ക് ഇത് കേട്ടാൽ എന്തൊക്കെയും പറയാന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് അദ്ദേഹം കോമൺ സെൻസിനെയും യുക്തിനെയും പിന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം പറയും, കണ്ടോ സയൻസ് എന്ന് പറയുന്നത് യുക്തിക്കെതിരാണ്, യുക്തി ചിന്തക്കെതിരാണ് എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ ആകെ ഒച്ചപ്പാടാക്കി ആകെ കരഞ്ഞ് ഡെങ്ങറാക്കിയനെ. പക്ഷേ ഇത് വൈശാഖൻ തമ്പി പറയുന്നത് സയൻസ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് കോമൺ സെൻസ് എന്നാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് കേട്ടോ.
പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും സയൻസിലൂടെ കോമൺ സെൻസ് നിർമ്മിക്കപ്പെടുന്നുണ്ട് ചില ആളുകൾക്കെങ്കിലും. ഉദാഹരണത്തിന് ഈ ഫോർ ഡയമെൻഷണൽ സ്പേസ് ടൈമും ടൈം ഡയലേഷനും ഒന്നും ഒരു സാധാരണ വ്യക്തിയുടെ വിഷയങ്ങളല്ല. പക്ഷെ നിങ്ങളൊരു സ്പേസ് എഞ്ചിനീയർ ആണ്, നിങ്ങളൊരു ജി പി എസ് സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ഈ ടൈം ഡയലേഷൻ നിങ്ങൾ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിനൊക്കെ ഇപ്പൊ സംഭവിക്കുന്നത് പോലെ നമ്മുടെ മാപ്പ് പറയും നമ്മൾ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ്, നമ്മൾ നിൽക്കുന്നത് നന്ദംകോട് ജംഗ്ഷനിലായിരിക്കും.
അപ്പോ അദ്ദേഹം പറയുന്നത് സയൻസ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് യുവർ കോമൺ സെൻസ് എന്നാണ്. എപ്പോഴും സയൻസ് കോമൺ സെൻസിന് വിരുദ്ധമായിരിക്കും എന്നാണ്. ഇവിടെ ലിയാഖത്തിൽ ചെയ്ത മാതിരി കോമൺ സെൻസും ലോജിക്കും ഒരുമിച്ചാക്കിയ സയൻസ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് ലോജിക് ശരിയാവോ? ഇല്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന്
അതിന്റെ ആക്യുറസി നഷ്ടപ്പെടും. കാരണം സാറ്റലൈറ്റിന്റെ ക്ലോക്ക്, സാറ്റലൈറ്റ് ഭൂമിയിൽ നിന്ന് ഇത്രയും ഉയരെയാണ്, നിങ്ങളെക്കാളും വളരെ വേഗതയിലാണ് സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റുന്നത്. ഈ രണ്ട് ഇഫക്റ്റും കാരണം സാറ്റലൈറ്റിന്റെ ക്ലോക്കും ഭൂമിയിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന ക്ലോക്കും രണ്ട് സ്പീഡിലായിരിക്കും പോകുക. അത് എത്ര വ്യത്യാസം വരുമെന്ന് തിയറിയോറിറ്റി അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആ കാൽക്കുലേഷൻ സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോൺ ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ പ്രോഗ്രാമിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് വന്നാൽ പോലും ബാക്കി എല്ലാ ഭാഗങ്ങളും ശരിയായാലേ ക്ലിയർ ആവുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ വർക്ക് ചെയ്യില്ല, ആ തിയറി വർക്ക് ചെയ്യില്ല. അപ്പൊ സ്പേസ് എഞ്ചിനീയർ സംബന്ധിച്ചിടത്തോളം ടൈം ഡൈലേഷൻ അയാളുടെ കോമൺ സെൻസിന്റെ ഭാഗമായി കഴിഞ്ഞതാണ്. ഇന്ന് ഉരുണ്ട ഭൂമി മനുഷ്യന്റെ കോമൺ സെൻസിന്റെ ഭാഗമായി കഴിഞ്ഞു കുറച്ചു പേർക്കെങ്കിലും. പക്ഷെ കുറച്ചുനാൾ മുമ്പ് ചെന്ന് കഴിഞ്ഞാല് പരന്ന ഭൂമി അല്ല എന്ന് പറഞ്ഞവരെല്ലാം ചീത്ത വിളിച്ചിട്ടുണ്ട്. അന്ന് ഇന്ന് നമ്മുടെ കാലഘട്ടം ഒരുപാട് പുരോഗമിച്ചു. നമുക്ക് കുറെയൊക്കെ നമ്മുടെ കോമൺ സെൻസിന്റെ ഭാഗമായി സമയം കൊണ്ട് സംഭവിച്ചാണ്. ഈ സമയം ഒരേ സമയത്ത് ജീവിക്കുന്നതിൽ തന്നെ പ്രൊഫഷനും കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങൾക്കും അനുസരിച്ചിട്ട് സാമാന്യ ബുദ്ധിയിൽ മാറ്റം വന്നിട്ടുണ്ട്.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം അല്ലെ? എന്തോ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ് വെച്ചാല് ഈ പറഞ്ഞ അതായത് ഭൂമി ഉരുണ്ടതാണ് എന്നത് നമ്മുടെ കോമൺ സെൻസിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് ആ ഇൻപുട്ട് നമ്മുടെ ഭാഗത്ത് നമ്മുടെ തലച്ചോറിൽ എത്തുകയും അത് സമയത്തിലൂടെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ്. അതേപോലെ അദ്ദേഹം പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ കോമൺ സെൻസിന്റെ ഭാഗമായി മാറാൻ ഒരു കാര്യം മാറാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അദ്ദേഹം പറയാണ്. അതേ കാര്യം തന്നെയാണ് നമ്മളും പറഞ്ഞത്. അപ്പോ അതേ കാര്യം അദ്ദേഹം വിശദീകരിക്കുകയാണ്. അത് കൃത്യമായി കേട്ട് പഠിക്കാൻ നോക്കുക എന്നാണ് പറയാനുള്ളത്.
ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചിട്ടുള്ള പാർട്ടിക്കിളിന്റെ കണികകൾ തരംഗങ്ങൾ പോലെ പടരും എന്ന കാര്യം അറിയാത്ത ഒരാൾക്ക് പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ സെനലിലൊക്കെ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ ജോലി ചെയ്യുന്ന ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്, ഒരുപാട് സയന്റിസ്റ്റുമാരുണ്ട്. അവരുടെ കോമൺ സെൻസിന്റെ ഭാഗമായേ പറ്റൂ. നിങ്ങളൊരു സാധാരണ മനുഷ്യന്, നിങ്ങൾ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്നില്ല, നിങ്ങൾ ഇലക്ട്രോൺ പോലുള്ള കണികളെ വെച്ച് അമ്മാനും ആടുന്നില്ല, നിങ്ങളുടെ പ്രശ്നമല്ല ടൈം ഡൈലേഷൻ ഒന്നും. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം, നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാകണം പ്രകൃതി എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. പ്രകൃതി നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ നിന്നും സ്വതന്ത്രമാക്കി പഠിക്കാൻ ശ്രമിക്കുക, അതാണ് ശാസ്ത്രത്തിന്റെ രീതി. അതിലൂടെ മുമ്പോട്ട് പോവുക. ഈ ഒരു കാര്യം പറഞ്ഞു നിർത്തിക്കൊണ്ട് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാകണം പ്രകൃതി എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. പ്രകൃതിയെ നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ നിന്നും സ്വതന്ത്രമാക്കി പഠിക്കാൻ ശ്രമിക്കുക, അതാണ് ശാസ്ത്രത്തിന്റെ രീതി. അതിലൂടെ മുമ്പോട്ട് പോവുക. ഈ ഒരു കാര്യം പറഞ്ഞു
ലിയാഖത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കണം എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്നുള്ളത് ഒരിക്കലും ഒന്നിനെയും അളക്കാനുള്ള മാനദണ്ഡമല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിക്കൊണ്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആർക്കും മനസ്സിലാവുന്ന ഒരു ലളിതമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം ആ പറഞ്ഞത് ഇന്നയാളാണ് അല്ലെങ്കിൽ ഇന്ന ഭാഗത്തുള്ള ആളാണ്, അപ്പൊ അതിലെന്തോ വലിയെന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, ആളുകളുടെ ബുദ്ധിയൊക്കെ കശക്കി എറിയാനുള്ളതാണ് എന്നൊക്കെ കോൺസ്പിറസി പിന്നെ ആലോചിക്കുന്നതിന് പകരം വളരെ ലളിതമായി ചിന്തിച്ച് കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പരസ്പരം പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കുക. എന്നിട്ട് അതിനെ സ്വാഭാവികമായി ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട, അത് നിങ്ങൾ വിയോജിപ്പ് പറഞ്ഞോളൂ. പക്ഷേ ഒരു കാര്യവും ഇല്ലാത്ത കാര്യം മനസ്സിലാക്കാതെ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ എനിവേ ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഈ ലോജിക്ക് കോമൺ സെൻസ് എന്നുള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്, ലോജിക്ക് എന്നുള്ളതും കോമൺ സെൻസും ഒരുമിച്ച് പറയാൻ പറ്റില്ല, കോമൺ സെൻസിന് വിരുദ്ധമായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവുകയില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ മറ്റു വിഷയങ്ങൾ പറയുന്നത്, അതായത് പല വിഷയങ്ങളും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണെങ്കിലും പല ആളുകളും പറയാറുള്ളത് എന്റെ കോമൺ സെൻസിന് നിരക്കുന്നില്ല, എന്റെ കോമൺ സെൻസിന് അത് നിരക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ തള്ളാനുള്ള ന്യായമായി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, കോമൺ സെൻസിന് നിരക്കണമെന്നില്ല ഒരു കാര്യം ശരിയാവാൻ. അതാണ് ഞാൻ അൾട്ടിമേറ്റ്ലി പറയാൻ ശ്രമിച്ചത്. അത് തന്നെയാണ് വൈശാഖൻ തമ്പിയും പറഞ്ഞിട്ടുള്ളത്, പലപ്പോഴും സയൻസ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് കോമൺ സെൻസ് എന്ന് വരെ അദ്ദേഹം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ കോമൺ സെൻസ് അല്ല ഒരു കാര്യത്തിന് അളക്കാനുള്ള മാനദണ്ഡം, നമ്മൾ കോമൺ സെൻസിന് നിരക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാര്യത്തെ തള്ളാൻ പറ്റില്ല. ഇതാണ് അൾട്ടിമേറ്റ്ലി പറഞ്ഞത്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക, ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് ലിയാഖത്ത് അലിയോട് ആ വിഷയത്തിൽ പറയുന്നത്. പിന്നെ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓക്കെ, കോമൺ സെൻസ് ഒരിക്കലും ഒന്നിനെ അളക്കാനുള്ള കാര്യമല്ല എന്ന് വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് അന്ധമായി അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ ശരിയാണ്, കോമൺ സെൻസ് നിരക്കാവുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നിനെ തള്ളാൻ പറ്റൂല. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാത്തിനെയും അന്ധമായി അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ നാല് സോഴ്സ് ഓഫ് നോളജ് പറഞ്ഞത്. ഈ നാല് സോഴ്സ് ഓഫ് നോളജിലൂടെയാണ് നമ്മുടെ അറിവുകൾ ലഭിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ഈ പിന്നെ കാര്യങ്ങൾ, പിന്നെ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇസ്ലാമിലേക്ക് പിന്നെയാണ് ഞാൻ വരുന്നത്, ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ യുക്തിപരമാണോ ലോജിക്കലാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇതിലേക്കാണ് രണ്ടാമത്തെ ഭാഗത്ത്, എന്റെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ പോയിട്ടുള്ളത്. ആ ഭാഗത്ത് ഞാനത് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു കാര്യം യുക്തിപരമാണോ, യുക്തിപരമായി അത് ശരിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ നമുക്ക് അത് നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം. അതിന്റെ അടിസ്ഥാനങ്ങൾ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ. ആ അടിസ്ഥാനപരമായ വിശ്വാസം യുക്തിപരമാണെങ്കിൽ സ്വാഭാവികമായും അതിനെ തുടർന്ന് വരുന്ന വിശ്വാസവും യുക്തിപരമായിരിക്കും. നമ്മുടെ പിന്നെ ലോജിക്കൽ ആയി നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച്, അല്ലെങ്കിൽ ഫിലോസഫിക്കലി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അത് ഒന്നാമത്തെ സ്റ്റെപ്പ് റെഡിയാക്കി, രണ്ടാമത്തെ സ്റ്റെപ്പ് റെഡിയാക്കി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് യുക്തിപരമായി തന്നെ വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളത് വിശദീകരിക്കുന്നത്. അദ്ദേഹം ചെയ്യണം മൊത്തത്തിൽ അങ്ങ് ടെസ്റ്റ് ചെയ്യാം. ആകെ ചാറാക്കുക എന്ന് പറയില്ലേ, ചാറാക്കുന്ന പരിപാടിയാണ് മൂപ്പര് കാണിച്ചത്. എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പറയാത്തൊരു കാര്യം എന്ത് ചെയ്തു, എന്റെ മേൽ ആരോപിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിന് അദ്ദേഹം മറുപടിയാണ്, വീണ്ടും സ്ട്രോമാൻ ആണ്. എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് യുക്തിപരമായി നമുക്ക് ദൈവമുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ പറ്റും. യുക്തിപരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റുകളിലൂടെ, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ആകട്ടെ, കണ്ടിജൻസി ആർഗ്യുമെന്റ് ആകട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ആർഗ്യുമെന്റുകളിലൂടെ, ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്, ലോജിക്കൽ ആർഗ്യുമെന്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റും. ആ യുക്തി വെച്ച് തന്നെ ആ ദൈവം ഏകനാണോ, കാരണം ഇപ്പൊ കണ്ടിജൻസിയോ കണ്ടിജൻസിയിലൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാവും, പിന്നെ ഒന്നിൽ കൂടുതൽ അസ്തിത്വങ്ങൾ ഉണ്ടാവാൻ പറ്റൂല. യുക്തിപരമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒന്നിൽ കൂടുതൽ പിന്നെ മറ്റുള്ളവയെ ആശ്രയിക്കാത്ത അസ്തിത്വങ്ങൾ ലോജിക്കലി പോസിബിൾ അല്ല എന്നുള്ളത്. പിന്നെ ഞാൻ ലോജിക്കലി തന്നെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, അതിനുശേഷം പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം മൊത്തത്തിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ലോജിക്കലായി നമ്മൾ നമുക്ക് ദൈവമുണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റുന്നുള്ളതിനെ മൂപ്പർ എന്ത് ചെയ്തു, പ്രമാണയുക്തിയിലൂടെ എന്നൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്, പച്ചയായ കള്ളം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, ഇത്രയും കേട്ടതിന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് പലതും മനസ്സിലാവുന്നില്ല എന്നാണ്, അപ്പൊ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് കള്ളമാവുകയാണ്. ഞാൻ പറയാത്തൊരു കാര്യം എന്റെ മേൽ ആരോപിച്ച് അതിന് മറുപടി പറയാണ്. അത് ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹം ഏത് രൂപത്തിൽ
എന്നതിനെ ഇസ്ലാമിക ബോധം എന്നും യുക്തി ചിന്ത എന്നതിനെ പ്രമാണയുക്തി എന്നും റീപ്ലേസ് ചെയ്യും.
ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമായിട്ട് പറയുന്നത് മുപ്പർ ഇങ്ങനെ ഉണ്ടാക്കിയാണ്, സാമാന്യ ബോധത്തിന് ഇസ്ലാമിക ബോധം എന്നും അതുപോലെ തന്നെ യുക്തി ചിന്ത എന്നുള്ളതിനെ പ്രമാണയുക്തി എന്നും കൺവേർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ പറയുന്നത് ലോജിക്കലായി നിങ്ങൾക്ക് ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റും. യുക്തിപരമായി നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ പിന്നെ കണ്ടിജൻസി ആർഗ്യുമെന്റ് വെച്ചിട്ടോ, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് വെച്ചിട്ടോ, അതുപോലെ തന്നെ ഒരുപാട് ആർഗ്യുമെന്റുകളുടെ ദൈവമുണ്ട് എന്ന് തെളിയും. ഏത് ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവമുണ്ട് എന്നത്? അതൊക്കെ മാറ്റിട്ട് എന്തോ വലിയ പുതിയ എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാനിത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ച് പറയാം.
കുഴപ്പമില്ല, എന്നാലും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ശാസ്ത്രത്തിലും പ്രശ്നമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഒരു കാര്യം
ഇദ്ദേഹം പറയുന്നതാണ് ശാസ്ത്രത്തിനും പ്രശ്നമാണ്, ഞാൻ പറഞ്ഞതാണോ? ഇപ്പൊ നിങ്ങൾ കേട്ടു വൈശാഖൻ തമ്പി വരെ പറഞ്ഞത് സയൻസ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് കോമൺ സെൻസ് എന്നാണ് പറഞ്ഞത്. സയൻസ് എപ്പോഴും കോമൺ സെൻസിന് വിരുദ്ധമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തോ വലിയ കണ്ടുപിടുത്തായിട്ട് പറയാണ്, സാമാന്യ യുക്തി ശാസ്ത്രത്തിനെതിരാകും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അല്ല ചെങ്ങായിമാരെ, ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ആലോചിച്ചാൽ മതി, കോമൺ സെൻസിന് വിരുദ്ധമായി ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്, ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എന്താണ് ആലോചിക്കാത്തത്, എന്താ ചിന്തിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
സാമാന്യ ബോധം ഒക്കെ ഇല്ലാണ്ട് വിശ്വസിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് എന്ന് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ യുക്തി പ്രയോഗിക്കണം, സാമാന്യ ബോധവും ഉണ്ടാവണം. ആ സാമാന്യ ബോധത്തെ നമ്മൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്യും. എന്താണ്,
എന്താണ്
ഇസ്ലാമിന്റെ വിശ്വാസം എല്ലാം ലോജിക്കലാണ് എന്ന് പറയണമെങ്കിൽ, യുക്തിഭദ്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രയോഗിക്കുന്ന യുക്തിനെയും ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്യും. അതാണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത്.
എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തൊക്കെയോ മൂപ്പര് ചിന്തിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കണം, മൂപ്പർ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയി പറഞ്ഞൊരു കാര്യം, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള നമുക്ക് യുക്തിപരമായി അന്വേഷിച്ച് അറിയാൻ സാധിക്കും. അതിനെ നമുക്ക് ലോജിക്കൽ ആർഗ്യുമെന്റ് കൂടെ അതിനെയാണ് അദ്ദേഹം എന്തൊക്കെയോ വലിയ സംഭവമാക്കി പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടോ എന്ന് അറിയാം.
ഇസ്ലാമിക് സെൻസ് വെച്ചിട്ടും റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നതിനെ നമ്മൾ പ്രമാണത്തിന്റെ യുക്തിയിലേക്കും കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതേ സാധനം അപ്ലൈ ചെയ്യും. ഇതിന്റെ ലോജിക് അപ്ലൈ ചെയ്താൽ സംഗതി ക്ലിയർ ആവും. മുന്നോട്ട് പോവാം.
അതിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത ഒരാൾ, അയാൾ ചോദിക്കുകയാണ് എല്ലാം വിശ്വസിക്കണോ, അപ്പൊ അന്ധവിശ്വാസി ആവണം ചോദിക്കുകയാണ്, അല്ല. കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ സാധിക്കും.
കണ്ടില്ലേ, ഇവിടെ ഞാൻ പ്രയോഗിച്ചത് കോമൺ സെൻസ് ആണോ? അല്ല, യുക്തി എന്നാണ്, ലോജിക്ക്. അതായത് ലോജിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ പ്രമാണയുക്തി എന്താ, വിശ്വാസ യുക്തിയോ, അങ്ങനെ എന്തൊക്കെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്, അങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായി യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റും, ആ ദൈവം ഏകനാണോ എന്ന് അന്വേഷിക്കാൻ പറ്റും, ആ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് പറഞ്ഞത്. ഇതിനൊക്കെ അദ്ദേഹം ട്വിസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തോ ആക്കുകയാണ്. അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ അദ്ദേഹം കാണിച്ച ക്ലിപ്പിൽ തന്നെ കേട്ടു. കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
ആകെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ രണ്ടു വട്ടം ഉറപ്പ് വരുത്തുക, നമ്മൾ കോമൺ സെൻസ് അല്ല ഉപയോഗിക്കുന്നത്, ഇസ്ലാമിക് സെൻസ് ആണ്, മതബുദ്ധി.
അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ മേലിൽ പറയാം, എന്നിട്ട് അതിന് മറുപടി പറയാം. കോമൺ സെൻസ് അല്ല ഉപയോഗിക്കേണ്ടത്, ഇസ്ലാമിക് സെൻസ് ആണ് എന്ന് ഞാൻ എവിടെ പറഞ്ഞത്? ഞാൻ വെല്ലുവിളിക്കാൻ ഈ വിഷയം പറയുമ്പോൾ ആ ഫുൾ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അൺമാസ്കിംഗ് എത്തീസ ചാനലുണ്ട്, എന്റെ ചാനലുണ്ട്, എന്റെ പേഴ്സണൽ ചാനലുണ്ട്, എല്ലായിടത്തും വിസ്ഡം ഗ്ലോബൽ ടിവിയിലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ എവിടെയെങ്കിലും ഈ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നിടത്ത് നിങ്ങൾ പിന്നെ യുക്തിയല്ല പിന്നെ ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഇസ്ലാമിക് സെൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞ വാചകം അല്ലെങ്കിൽ അത് ധ്വനിപ്പിക്കുന്ന ഒരു ആശയമെങ്കിലും കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ്. പറയേ, ഇങ്ങനെ വെല്ലുവിളിക്കുകയാണെന്നൊക്കെ പറയാൻ വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെയല്ല എന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ ഞാൻ വേറെ എന്താ പറയേണ്ടത്? ഇത്ര പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അദ്ദേഹം പിന്നെയും ഞാൻ പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ് അദ്ദേഹം.
നമ്മൾ ഉപയോഗിക്കേണ്ടത് കോമൺ സെൻസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇസ്ലാമിനെ വിശ്വാസങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അത് റാഷണലൈസ് ചെയ്യാനുള്ള സൂത്രമാണ് പറഞ്ഞിരുന്നത്. വിശ്വാസികൾ ശ്രദ്ധിച്ചു കേട്ടോ, കോമൺ സെൻസിന് നിരക്കാത്ത പലതും ഇസ്ലാമിൽ കാണും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസിനെ മാറ്റണം, കോമൺ സെൻസ് മാറ്റി വെച്ചിട്ട് ഇസ്ലാമിക ബോധത്തില് ഉപയോഗിക്കണം. യുക്തി ചിന്തക്ക് പകരം പ്രമാണ ചിന്തയിലേക്ക് പോകണം. ഇത്രയാണ്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല. അത് നമ്മുടെ
ഇങ്ങനെ ആവർത്തി ഞാൻ പറയാത്ത അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ ഒരു 10 തവണയെങ്കിലും ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ടാവും. അതായത് ഞാൻ പറയുന്നത് പിന്നെ കോമൺ സെൻസിന് പകരം ഇസ്ലാമിക് സയൻസും അതുപോലെ തന്നെ യുക്തി ചിന്തക്ക് പകരം ഇസ്ലാമിക് പ്രമാണ യുക്തിയും ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് അബ്ദുല്ലാ വാസിൽ പറയുന്നത്, അങ്ങനെയാണ് അബ്ദുല്ലാ വാസിൽ പറയുന്നത്. ഒരു 10 തവണയെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇസ്ലാമിക യുക്തിയിൽ ആലോചിച്ചാൽ ദൈവമുണ്ട്, ആ ദൈവം ഒന്നാണ്, ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് എന്ന നിലക്ക് വരുത്തി തീർക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ അതല്ല അദ്ദേഹം ബോധപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ അദ്ദേഹത്തിന് മനസ്സിലാത്തത് കൊണ്ടായിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറയാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, സാമാന്യ യുക്തിയല്ല ഇസ്ലാമിക യുക്തി, പ്രമാണ യുക്തിയല്ല സോറി പിന്നെ സാമാന്യ യുക്തി ചിന്തയല്ല മറിച്ച് പ്രമാണ യുക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എല്ലാവരെയും അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഓരോ തവണ എന്റെ ക്ലിപ്പ് ഇട്ടിട്ടും എന്ത് ചെയ്യാണ് ഈ ഇക്വേഷൻ അദ്ദേഹം അതിലേക്ക് അപ്ലൈ ചെയ്യാണ് വീണ്ടും അദ്ദേഹം ചെയ്യുന്ന കണ്ടുള്ളൂ.
ആദ്യത്തെ അടിസ്ഥാനം ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ള അന്വേഷണം നമുക്ക് യുക്തിപരമായി നടത്താം.
കൃത്യത കേൾക്കണേ, ഈ പ്രപഞ്ചത്തിന് ഒരു സർട്ടാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് യുക്തിപരമായി അന്വേഷിച്ചറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും പിന്നെ ലോജിക്കൽ ആർഗ്യുമെന്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ ലോജിക്കൽ ആർഗ്യുമെന്റുകളിലൂടെ ഈ പ്രപഞ്ചത്തിന് ഒരു സർട്ടാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് യുക്തിപരമായി അന്വേഷിച്ചറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അത് കേൾപ്പിച്ചിട്ട് അതിന് വിശദീകരിക്കുന്നത് കേട്ടോളൂ.
ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രമാണ യുക്തിയാണ്. ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊരു അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ആദ്യം പോവാം. അങ്ങനെ പോയിട്ട് അവിടെ നമ്മൾ യുക്തി ഉപയോഗിക്കാം. അപ്പോഴും നമ്മൾ സാമാന്യ ബോധമല്ല, മതബോധവും പ്രമാണ യുക്തിയും ഉപയോഗിച്ചിട്ട്.
ഇതൊക്കെ ആരാ പറഞ്ഞത്? നമ്മുടെ യുക്തിയല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് പ്രമാണ യുക്തിയാണ് ഉപയോഗിക്കേണ്ടത്, ഇസ്ലാമിക യുക്തിയാണ്. ഇതൊക്കെ ആരാ പറഞ്ഞത്? പറയാത്ത കാര്യങ്ങൾ പറയാ, എന്നിട്ട് അതിന് മറുപടി പറയാ. വളരെ എന്താ ഇതിനൊക്കെ വിശദീകരിക്കാൻ എനിക്കറിയില്ല. അദ്ദേഹം ആ രൂപത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലാകത്തോണ്ടായിരിക്കാം എന്താ അറിയില്ല. പക്ഷെ എന്താ ചെയ്യാം അല്ലേ?
അസ്തിത്വം അന്വേഷിക്കാം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ദൈവത്തിലെത്തും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സാമാന്യ ബോധമല്ല പ്രയോഗിക്കുന്നത് എന്നും യുക്തി ചിന്തയല്ല പ്രയോഗിക്കുന്നതെന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അബദ്ധം പറ്റും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കഥ തീരും. കൃത്യമായി നിങ്ങൾ തിരിച്ചറിവോടുകൂടി മതബോധവും പ്രമാണ യുക്തിയും അപ്ലൈ ചെയ്തിട്ട് ദൈവത്തെ അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കും?
അവിടെ നമുക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത അന്വേഷണം എന്താണ്? നമ്മുടെ അടുത്ത അന്വേഷണം ഏതാണ് ആ സൃഷ്ടാവ് എന്നുള്ളതാണ്. നമുക്ക് അന്വേഷിക്കാലോ അല്ലെ? ഒരുപാട് ദൈവങ്ങളാണോ? മൂന്ന് ദൈവങ്ങൾ ഒന്നായി ചേർന്നിട്ടുള്ള ഒരാളത്വമാണോ? അങ്ങനെ പല രൂപത്തിൽ നമുക്ക് അന്വേഷിക്കാം. അവിടെ നമുക്ക് യുക്തിപരമായി കൃത്യമായി ഫിത്രത്തുമായി യോജിച്ചു പോകുന്ന രൂപത്തിലാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ നമുക്ക്
കണ്ടില്ലേ. ഇവിടെയും ഞാൻ പറയുന്നത് എന്താണ്? ഓക്കെ, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് യുക്തിപരമായി അന്വേഷിക്കാം, ലോജിക്കൽ ആർഗ്യുമെന്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നും അങ്ങനെ ദൈവം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പായി കൊണ്ട് എങ്ങനെയാണ് ആ ദൈവം ഏകനാണോ, ത്രിയേകനാണോ, അല്ല ഒരുപാട് ദൈവങ്ങളാണോ, ഇതൊക്കെ നമുക്ക് യുക്തിപരമായി അന്വേഷിക്കാം എന്നാ പറഞ്ഞത്. യുക്തിപരമായി അന്വേഷിക്കാം എന്ന് പറയും. അപ്പോ അതിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? വീണ്ടും ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. എന്ത്? ഞാൻ പ്രമാണ യുക്തിയാണ് പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യം, ഞാൻ പ്രസംഗത്തിൽ എവിടെയും പ്രമാണ യുക്തി എന്ന് പറഞ്ഞ വേർഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാമിക ചിന്ത എന്ന് പറഞ്ഞ വേർഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ പറയാത്ത കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ സ്ഥിരം പരിപാടി തുടങ്ങും.
എന്ന് പറയുന്ന യഥാർത്ഥ ദൈവത്തിലേക്ക് നമ്മുടെ യുക്തി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും.
ഉറപ്പല്ലേ? ശ്രദ്ധിക്കുക, പിന്നെയും ശ്രദ്ധിക്കുക. ഞാൻ ഇത് ആവർത്തിച്ച് പറയുമ്പോ എനിക്ക് നിങ്ങൾക്ക് എന്നോട് നീരസം തോന്നരുത്. ഇവിടെ
നീരസല്ല തോന്നുന്നത്, സഹതാപമാണ്. നീരസ് ഒരിക്കലും തോന്നൂലട്ടോ. കാരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ കഴിയാത്ത ഒരാളോട് എങ്ങനെ നീരസം തോന്നുക? സഹതാപം തോന്നുകയാണ്. കാരണം ഒരു നിലക്കും ഒരു എന്താ പറയാ, അന്തമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുക എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അത് പറഞ്ഞ ആ ഒരു വേർഡ് ഉപയോഗിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ എന്താ ചെയ്യാ, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് മറുപടി പറയാ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നെ കുറയില്ലേ? പക്ഷെ എന്നാൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന് മറുപടി പറയാണ്. പ്രമാണ യുക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രമാണ യുക്തി അല്ലേ പറയുന്നത്? എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ലോജിക്കൽ ആർഗ്യുമെന്റുകൾ വെച്ച് നിങ്ങൾ ദൈവമുണ്ടോ എന്ന് അന്വേഷിച്ചോളൂ, ആ ദൈവം ഏകനാണോ എന്ന് അന്വേഷിച്ചോളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതിന് അദ്ദേഹം എന്ത് ചെയ്യാണ്? പ്രമാണ യുക്തി, ഇസ്ലാമിക ചിന്ത എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിശദീകരിക്കുക.
അബ്ദുള്ള ബാസിൽ പറഞ്ഞ, ഇവിടെ പല ഇസ്ലാം വിമർശകരും പറയുന്ന, മതം വിട്ട് പുറത്തു വരുന്ന പല കുട്ടികളും പ്രയോഗിക്കുന്ന സാമാന്യ ബോധമേ അല്ല, കോമൺ സെൻസ് അല്ല, യുക്തി ചിന്തയല്ല പ്രയോഗിക്കേണ്ടത്. നമ്മൾ ഈ അന്വേഷണത്തിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായ മതബോധവും പ്രമാണ യുക്തിയുമാണ്. ഇത് നമ്മൾ അന്വേഷിച്ചു പോയാൽ, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷിച്ചാൽ ദൈവമുണ്ട് എന്നിലെടുത്തും, ഈ ഏത് ദൈവമാണ് ശരി എന്നുള്ളതിന് നമ്മൾ പ്രമാണമായിട്ട്, പ്രമാണ യുക്തി എന്ന് പറയുമ്പോൾ പ്രമാണം ഏതാണ്? ഖുർആൻ നമ്മളോട് പറയുന്ന പ്രമാണ യുക്തിയും നമ്മളുടെ ഇസ്ലാമിക മതബോധവും വെച്ച്
എന്തൊരു കഷ്ടാലോചിക്കണം. ഞാൻ പറഞ്ഞ അങ്ങനെയാണോ? അതായത് ഏത് ദൈവമാണെന്ന് അറിയണം, നമ്മൾ ഖുർആൻ നോക്കണം. ഖുർആനിലെ ഉള്ളതിനനുസരിച്ച് അള്ളാഹു മാത്രം അല്ല. ഞാൻ പറഞ്ഞത് യുക്തിപരമായി നമുക്ക് അന്വേഷിച്ചാൽ തന്നെ, ഈ ഫോർ എക്സാമ്പിൾ കണ്ടിജൻസി ആർഗ്യുമെന്റ് എടുക്കാം. കണ്ടിജൻസി ആർഗ്യുമെന്റ് വഴി പിന്നെ ഡിപെൻഡൻസി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാത്ത അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഒറ്റൊന്നേ ഉണ്ടാവാൻ പറ്റുള്ളൂ. രണ്ട് അസ്തിത്വങ്ങൾ ഇതേപോലെ ഈ നമ്മൾ കണ്ടിജൻസി ആർഗ്യുമെന്റ് വഴി മനസ്സിലാക്കിയ അസ്തിത്വങ്ങൾ രണ്ട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പൊ പരസ്പരം സ്വാഭാവിക രണ്ട് അസ്തിത്വം ഉണ്ടെങ്കിൽ അത് പരസ്പരം എന്ത് ചെയ്യും? ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് അവിടെ ഫെയിലായി. അപ്പൊ ഒറ്റ ദൈവമേ ഉണ്ടാവുള്ളൂ. ഇത് ലോജിക് ഇങ്ങനെ വിശദീകരിച്ച ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ അതാണ് വിശദീകരിച്ചത്. ലോജിക്കലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. അപ്പൊ ആ നമ്മൾ ഒറ്റ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ മനസ്സിലായ ആ ദൈവം സ്വാഭാവികമായിട്ടും ഇസ്ലാമുമായി യോജിച്ചു പോകുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ അപ്പോ നമുക്ക് ഏകനായ അഹദായിട്ടുള്ള സ്വമതായിട്ടുള്ള ഒന്നിനെയും ആശ്രയിക്കാത്ത, അതാണ് ഞാൻ കുൽഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സ്വമദ്, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത, അതായത് കണ്ടിജൻസി ആർഗ്യുമെന്റിൽ പറയുന്ന ഡിപ്പെൻഡൻസി ഇല്ലാത്ത അവനാകുന്നു. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെയുള്ള ദൈവത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുക. എങ്ങനെ? ഖുർആൻ അനുസരിച്ച് നോക്കാനാണോ ഞാൻ പറഞ്ഞത്? അല്ല, ഞാൻ വിശ്വാസം ഇല്ലാത്തവരോടാണ് പറയുന്നത്. അള്ളാഹുവിലും ഖുർആനിലും വിശ്വാസമില്ലാത്ത, ഇസ്ലാമിൽ പിന്നെ കോമൺ സെൻസിന് വിരുദ്ധമായതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. എന്ത്? നിങ്ങൾ ആദ്യം യുക്തി വെച്ചിട്ട് അന്വേഷിക്കുക, ദൈവമുണ്ടോ? ദൈവമുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെയുള്ള ദൈവം? അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഏകനായ മറ്റൊന്നിനെ ആശ്രയിക്കാത്ത തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത പിന്നെ ദൈവമാണ് എന്ന്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അതിനെ പോലെ മറ്റൊന്നുമില്ലാത്ത ഒരു ദൈവത്തെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ആ ബോധ്യപ്പെടുന്ന ദൈവം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ബോധ്യപ്പെടുന്ന ദൈവം ഇസ്ലാമിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ആയിരിക്കും. അതാണ് അതിനാണ് അള്ളാഹു അത് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അഹദ് സമദ്, അതുപോലെ തന്നെ തുടക്കം കൊടുക്കില്ല, ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അതിനെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ള അതേ ദൈവസങ്കല്പത്തിലേക്ക് നമ്മുടെ യുക്തി വെച്ചിട്ട്, പ്രമാണ യുക്തിയല്ല, അല്ലെങ്കിൽ ഖുർആൻ വെച്ചിട്ടല്ല, യുക്തി വെച്ചിട്ട്, ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് പൊന്നുലിയാക്കത്തലി ഞാൻ പറഞ്ഞത്. എന്താ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല, ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താ കാര്യം പറയുന്നത്? എനിക്ക് തോന്നുന്നത് പിന്നെ എക്സ് മുസ്ലിങ്ങളൊക്കെ ഈ രൂപത്തിലാണ് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതെങ്കിൽ, ഇത്രയും നിലവാരം കുറഞ്ഞ രൂപത്തിലാണ് നിങ്ങളുടെ ഒരു പിന്നെ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന വിധമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശാന്തമായി, കാമായി, പിന്നെ ഇവർ പറയുന്നതൊക്കെ എന്തോ കോൺസ്പിറസിയാണ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കാതെ കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് എനിക്ക് ആ പ്രതീക്ഷ ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം ഞാനൊക്കെ വിചാരിച്ചത് ഇവരൊക്കെ പിന്നെ എന്താ പറയാ, കാര്യമായിട്ട് എന്തോ പിന്നെ വേറെന്തൊക്കെ നിലക്ക് ഇതിനെ എതിർക്കുകയാണ്, ഇസ്ലാമിനെ എതിർക്കുകയാണ്. ഇപ്പൊ മനസ്സിലായി ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച് ഇവർക്ക് മനസ്സിലാകാനുള്ള കഴിവ് കുറവായതുകൊണ്ടോ ആ രൂപത്തിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവര് ഇസ്ലാമിനെ എതിർക്കുകയും ഇതിനെതിരെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്ന് എനിക്കിപ്പൊ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ സ്നേഹത്തോടെ ഒരാളെയും വ്യക്തിപരമായി ഞാൻ ആ നിലക്കൊന്നും പറയുന്നില്ല, പക്ഷെ വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകൂടി, നിങ്ങൾ ഇത്രയും കാലം എന്തോ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നുള്ളൊന്നും ഒരു വിഷയമല്ല, പക്ഷെ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം മാറ്റിവെച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് തന്നെ കാര്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും പിന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കുറച്ചൊക്കെ കുറവാണ്. അപ്പൊ നമ്മുടെ കുറവുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എനിവേ, ഞാൻ പറഞ്ഞു വന്നത് കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കാൻ ശ്രമിക്കുക. നല്ല ബുദ്ധിയോടുകൂടി പഠിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അദ്ദേഹം എന്ത് ചെയ്യണം, ഇതിനെ മൊത്തം ട്വിസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തൊക്കെ ആക്കുകയാണ് അദ്ദേഹം അത് തുടരട്ടെ.
ദൈവമുണ്ട് എന്നൊരു ചിന്തയിലെത്തും, ഒന്നും പേടിക്കേണ്ട, ത്രിയേകത്വവും ബ്രഹ്മാവിനെയും ഒക്കെ മറികടന്ന് നിങ്ങൾ അള്ളാഹു എന്ന സർവശക്തനായ ദൈവത്തിലെത്തും. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ സംഗതി സേഫാണ്. ഇനി അവിടെ നമ്മൾ എന്താണ് പ്രയോഗിക്കേണ്ട യുക്തി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ മത്സ്യത്തിനകത്ത് പെട്ട ആൾ എങ്ങനെ, അല്ലെങ്കിൽ ഏഴാൻ ആകാശത്ത് കുതിരയും കഴുതയില്ലാത്തൊരു ജീവിയുടെ മുകളിൽ എങ്ങനെ, ഇതാണല്ലോ ഇപ്പൊ കുഴക്കുന്ന വലിയ പ്രശ്നങ്ങള്. ഇവിടെ നമ്മൾ ഇത്രയും ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും, ബോധ്യപ്പെടും. എന്തുപോലെ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിഭദ്രമായി, റാഷണൽ ആയിട്ട് തന്നെ നമുക്കത് ബോധ്യപ്പെടും. അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ പ്രമാണ യുക്തി അനുസരിച്ച് ദൈവത്തിന്റെ ഒരു വിശേഷണം എടുത്തിട്ട് ദൈവത്തിനങ്ങ് ചാർത്തി വെച്ചിട്ട് നിങ്ങൾ ആ യുക്തി വെച്ചിട്ട് ആലോചിച്ച് നോക്കിയേ, ക്ലിയർ ആവും.
അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ പടച്ചവൻ അവന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാറ്റിലും കഴിവുള്ളവനാണ്. അവന്റെ കഴിവിന് പരിധിയില്ല, പരിമിതിയില്ല. എങ്കിൽ പിന്നെ കഴിവിന് പരിമിതിയില്ലാത്ത പടച്ച തമ്പുരാന് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ശ്വസിക്കാൻ കഴിവ് നിന്ന പടച്ചവനാണോ യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യത്തിന്റെ വയറ്റിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പാട്? എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്താണ്
ഇതാണ് ഞാൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെച്ചത്. അതായത് നിങ്ങൾ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇസ്ലാമിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ യുക്തിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിക യുക്തിയെന്നോ പ്രമാണ യുക്തിയെന്നോ ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുക. ആ ദൈവം എങ്ങനെയുള്ളവനാണ്, ഏകനായ ദൈവമാണോ, പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നിങ്ങൾ അന്വേഷിക്കുക. ലോജിക്കലായിട്ട് തന്നെ അന്വേഷിച്ചോളൂ. അപ്പൊ നിങ്ങൾ എത്തുന്നത് സ്വാഭാവികമായും നല്ല ബുദ്ധിയോടുകൂടി നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്തുന്നത് ഒരു ദൈവമുണ്ട്, ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം ഏകനായിരിക്കണം, മറ്റൊന്നിനെയും ആശ്രയിക്കാത്തതായിരിക്കണം, അവനെപ്പോലെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് പിന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഡിപെൻഡന്റ് ആയിരിക്കരുത് എന്നുള്ള അതുപോലെയുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരും. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായും നമ്മൾ ലോജിക്കലി മനസ്സിലാക്കിയ ദൈവം ഇസ്ലാമിലെ ഇസ്ലാമിക് കൺസെപ്റ്റ് ഓഫ് ഗോഡുമായി യോജിച്ചു പോകുന്നതായി നമുക്ക് മനസ്സിലാകും. അപ്പോ ഇസ്ലാം പറയുന്ന ദൈവമാണ് ശരി എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇസ്ലാം പറയുന്ന ദൈവം എങ്ങനെയുള്ളവനാണ്? വഹുവാല കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നുവെച്ചാൽ അവൻ സർവശക്തനാകുന്നു, അവന്റെ കഴിവിന് പരിമിതികളില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടും. ഓക്കെ, അങ്ങനെ എല്ലാറ്റിനും കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്ക്, പ്രമാണ യുക്തിയല്ല, ഇസ്ലാമിക യുക്തിയല്ല, നമ്മുടെ യുക്തിക്ക് ബോധ്യപ്പെട്ട് ലോജിക്കൽ ആർഗ്യുമെന്റുകൾ വെച്ച് നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ പറയുന്നത് എന്ത്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ബോധ്യപ്പെട്ട ദൈവം അങ്ങനെയുള്ളതായിരിക്കും. ബഹുവലാക്കുലിശയും കതീർ, എല്ലാം അറിയും, എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കും. എല്ലാറ്റിനും കഴിവുള്ള ദൈവത്തിന് കഴിയാത്തൊരു കാര്യം ഉണ്ടാവോ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന് എന്ത് ചെയ്യുന്നു, മത്സ്യം വിഴുങ്ങി, അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ പോയി, എന്നിട്ട് വീണ്ടും ജീവനോടുകൂടി തിരിച്ചു വന്നു. ഇത് പലപ്പോഴും നിരീശ്വരവാദികളായിട്ടുള്ള അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, ഇതെന്റെ കോമൺ സെൻസിന് യോജിക്കുന്നില്ല അല്ലെ, ഇത് പറയാറില്ലേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത് എങ്ങനെയാണ് യുക്തിക്ക് വിരുദ്ധമാവുക. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ലോജിക്കലി, പ്രമാണ യുക്തിയല്ല, ലോജിക്കലി തന്നെ നമുക്ക് ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റും. ആ ദൈവം അങ്ങനെയുള്ളവനാണെന്ന് അന്വേഷിക്കാൻ പറ്റും. അത് ഇസ്ലാമിൽ പറഞ്ഞ ഇസ്ലാമിക് കൺസെപ്റ്റ് ഓഫ് ഗോഡിനോട് യോജിക്കുന്നതാണെങ്കിൽ, വഹുവലാക്കുലിഷയും കതീർ, എല്ലാറ്റിനും കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാറ്റിനും കഴിവുള്ള ദൈവത്തിന്, നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാൻ ഇപ്പൊ സംവിധാനം ഒരുക്കാൻ കഴിവുള്ള ദൈവത്തിന്, ഒരു ഒരു സൃഷ്ടിക്ക്, യൂനുസ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരാൾക്ക് ആ മത്സ്യത്തിന്റെ വയറ്റിൽ അതിനുള്ള സൗകര്യം ഒരുക്കാൻ എന്താണ് പ്രയാസം? അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു, അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഒന്നും പറ്റാതെ തിരിച്ചു വന്നു. എക്സ് മുസ്ലിങ്ങൾ പറയും, എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, അത് തള്ളിക്കളയും അല്ലെ. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത്, എല്ലാറ്റിനും കഴിവുള്ള ഒരു ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, അവിടെ നമ്മൾ പറയാണ് തീക്ക് ചൂട് എന്ന് പറഞ്ഞ പ്രകൃതം കൊടുക്കാൻ കഴിവുള്ളവനാണ് പറച്ചവൻ. പൊതുവെ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ തീക്ക് ചൂട് എന്ന് പറയുന്ന പ്രകൃതം കൊടുത്തവനാണ് പടച്ചവൻ. അങ്ങനെയുള്ള പിന്നെ പടച്ചവന് അതിന്റെ പ്രകൃതം മാറ്റിട്ട് അതിന് തണുപ്പും സമാധാനവും ആക്കി പറച്ചോൻ ചെയ്യാണ്. പറച്ചോൻ ബഹുവലാക്കുലിശയും കതീർ, പറച്ചവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, തീയുടെ പ്രകൃതം മാറ്റാൻ കഴിവുള്ളവനാണ് പറച്ചവൻ. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ എല്ലാറ്റിനും കഴിവുള്ള പറച്ചവന് തീയുടെ പ്രകൃതം ഇബ്രാഹിം നബിക്ക് വേണ്ടി കുറച്ചു നേരം മാറ്റിവെച്ചു, ചൂടില്ലാത്ത അവസ്ഥ ഉണ്ടായി, ഇബ്രാഹിം നബിക്ക് ചൂട് അനുഭവപ്പെട്ടില്ല, തണുപ്പും സമാധാനവും അനുഭവപ്പെട്ടു, അദ്ദേഹത്തിനൊന്നും പറ്റാതെ തിരിച്ചു വരാൻ സാധിച്ചു. ഇവിടെ യുക്തിക്ക് വിരുദ്ധമായിട്ട് എന്താ ഉള്ളത്? അതേപോലെ തന്നെ ചന്ദ്രം പുലർന്നു. അപ്പൊ പൊതുവെ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ എന്തെയില്ല, ചന്ദ്രനെ പുലർത്തി കൂട്ടിയോജിക്കുക എന്നുള്ളത് പ്രാപഞ്ചിക വ്യവസ്ഥയിൽ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലൂടെ സംഭവിക്കില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അതീതമായിക്കൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിവുള്ളവനാണ് പടച്ചവൻ. പറച്ചവന് മാത്രമേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ബഹുവലാക്കുലിശയും കതീർ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിവുള്ളവനാണ് പടച്ചവൻ. അപ്പോ അങ്ങനെ ഉള്ള പടച്ചവനിൽ നമ്മൾ മനസ്സിലാക്കിയാൽ യുക്തിപരമായി, പ്രമാണയുക്തിയല്ല കേട്ടോ, ഇസ്ലാമിക യുക്തിയല്ല കേട്ടോ, യുക്തിപരമായി ലോജിക്കൽ ആർഗ്യുമെന്റുകൾ വഴി നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പടച്ചവനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും കഴിവുള്ള പടച്ചവന് അവന്റെ പ്രാപഞ്ചിക വ്യവസ്ഥയെ ഒന്ന് തെറ്റിച്ചുകൊണ്ട് ഒരു ചന്ദ്രനെ രണ്ടാക്കാനും കൂട്ടിയോജിപ്പിക്കാനും പ്രയാസം ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം ബഹുവലാക്കുലിശയും കതീർ, അവരെല്ലാറ്റിനും കഴിവുള്ളവരാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന എന്തൊക്കെയോ വിശദീകരിക്കുന്ന ഒരു അവസ്ഥയാണ് വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല തുറന്ന മനസ്സോടുകൂടി ഒരു 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 ഈഗോയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രെജുഡൈസോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കുറച്ചൊക്കെ ഒരു തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മൊത്തത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, എന്താണ് അദ്ദേഹത്തിന് ഇതൊക്കെ കേട്ടിട്ട് അവസാനം മനസ്സിലായത് എന്നുള്ളത് കേട്ടോളൂ.
എന്തുകൊണ്ട് ഇസ്ലാമിൽ യുക്തി പ്രയോഗിച്ചുകൂടാ എന്നും, എന്തുകൊണ്ട് മനുഷ്യന്റെ സാമാന്യ ബോധം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ അനലൈസ് ചെയ്തുകൂടാ എന്നും ഇത്രയും പച്ചക്ക് വേറെ ഒരാൾ പറഞ്ഞതായിട്ട് എന്റെ കാഴ്ചയിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്ടല്ലേ,
അപ്പൊ ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ യുക്തി എന്തുകൊണ്ട് ഉപയോഗിച്ചു, യുക്തി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാന്നല്ല പറഞ്ഞത്. യുക്തി എന്ന് പറയുന്നത് എ സോഴ്സ് ഓഫ് നോളജ് ആണ്, ലോജിക് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് നോളജ് ആണ്. എന്നാൽ യുക്തി മാത്രമല്ല സോഴ്സ് ഓഫ് നോളജ്, എംപിരിക്കൽ നോളജ് ഉണ്ട്, ഇൻഡ്യൂറ്റീവ് നോളജ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ടെസ്റ്റിമോണിയൽ നോളജ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സോഴ്സസ് ഓഫ് നോളജ് ഉണ്ട്, എപ്പിസ്റ്റമോളജി നോളജ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാൽ ലോജിക് എന്ന് പറയുന്നത് നമ്മൾ കോമൺ സെൻസ് എന്നുള്ളതിന് ലോജിക്കിനെയും ഒരുമിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, പാടില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. ഒരാളുടെ മനസ്സിലാക്കാനുള്ള അത്രക്ക് കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും കൊണ്ട് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അദ്ദേഹം പിന്നെ
നന്ദി, ഒരു അഭിനന്ദനം ഇവിടെ ഈ തരുണത്തിൽ അബ്ദുള്ള അബ്ബാസിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നമുക്ക് ഇങ്ങനെയെങ്കിലും പറയാൻ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ പോരായ്മകൾ വന്നിട്ടുണ്ടാവും, അത് എന്റെ പരിമിതിയാണ്. ഇതിനെ കുറച്ചുകൂടി അനാലിസിസ് നടത്താൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് കിട്ടി കുറച്ചുകൂടി ഒന്ന് സമയമെടുത്ത് എഴുതി തയ്യാറാക്കി എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഇത്രമേൽ ഇസ്ലാം യുക്തി
മുപ്പർക്കന്നെ എനിക്ക് തോന്നുന്നത് മുപ്പർക്കന്നെ അവസാനം തോന്നിയിട്ടുണ്ട്. മുപ്പർ ഇതിങ്ങനെ വിശദീകരിച്ചു വന്നപ്പോ എന്താ തുടങ്ങിയത് എവിടെ അവസാനിച്ചത് എവിടെ എന്നൊന്നും ഒരു പിടുത്തമില്ല. കാരണം ആദ്യം സാമാന്യ യുക്തിയെയും കോമൺ സെൻസിനെയും രണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ തുടങ്ങി, പിന്നെ അവസാനം കോമൺ സെൻസും സാമാന്യ യുക്തിയും പിന്നെ ഒരുമിച്ച് മുമ്പ് തന്നെ മിക്സ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ അത് രണ്ടും വേറെയാണെന്ന് വിശദീകരിച്ചു. എന്നിട്ട് അത് വിശദീകരിച്ചതിന്റെ പേരിൽ എന്റെ കുറ്റം പറഞ്ഞു. മുപ്പരിക്കന്നെ തോന്നിയിട്ടുണ്ട് ഇതിപ്പോ ആകെ മൊത്തത്തിൽ ഒന്ന് ശരിയായിട്ടില്ല എന്ന്. അപ്പൊ മുപ്പര് പറയാണ് കുറച്ചുകൂടി അനലൈസ് ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുണ്ടാണ്. എന്ത് ചെയ്യാനാ പറച്ചോനെ, ഇനി മതിയായി.
ഇത്രമേൽ ഇസ്ലാം സാമാന്യ ബോധത്തെ പരിഹസിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. അബ്ദുള്ള അബ്ബാസിലേക്ക് ഒരൊറ്റ വീഡിയോ മതി. ഒരു കാരണവശാലും സാമാന്യ യുക്തിയും സാമാന്യ ബോധവും ഇവിടെ പ്രയോഗിക്കരുത് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്.
അപ്പോ അങ്ങനെയൊക്കെയാണ് മൂപ്പര് മനസ്സിലാക്കി തീർത്തിട്ടുള്ളത്. അപ്പൊ ഒന്നും എന്തായാലും ഞാനിത് പറയാൻ കാരണം റിയാക്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയം കുറച്ചും കൂടി ഒന്ന് ആളുകൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് പൊതുജനത്തിന് അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ വിഷയങ്ങളൊന്നും. അപ്പോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള നിലക്കാണ് ഈ ഒരു കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായി ടാർജറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രൂപത്തിലോ പിന്നെ അല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് വിഷമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഒരിക്കലും വ്യക്തിപരമായിട്ടല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് എന്തോ ഞാൻ അത്രയും ലളിതമായി പറയാൻ ശ്രമിച്ച കാര്യം പോലും മനസ്സിലാകാത്ത രൂപത്തിൽ അതിനെന്തൊക്കെയോ ആക്കി വിശദീകരിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നിയത് കൊണ്ട് എന്തെങ്കിലും അത്തരത്തിലുള്ള വാക്കുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. വ്യക്തിപരമായി അത് എടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും പറയാനുള്ളത് ഒരു കാര്യം, ഒരു അറ്റ്ലീസ്റ്റ് റിയാക്ട് ചെയ്യുമ്പോഴെങ്കിലും ഒരു വീഡിയോയിലൊക്കെ റിയാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു ഒരു ക്രിയാത്മകമായ പ്രതികരണം ഒക്കെ നല്ല നമ്മൾ വിചാരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോട് ഒരു നെക്സ്റ്റ് ലെവൽ പ്രതികരണം എന്നുള്ള നിലക്കൊക്കെയാണ് നമ്മുടെ റിയാക്ഷൻ വീഡിയോയെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പിന്നെ പറയാം, എന്നിട്ട് അതും അതിനും വിരുദ്ധമായിട്ട് പിന്നെ പറയാം, എന്നിട്ട് ഞാൻ പറഞ്ഞത് അതിന് വിരുദ്ധമാണെന്ന് പറയാം, എന്നിട്ട് മൊത്തത്തിൽ ആകെക്കൂടി അൽക്കുൽത്താക്കുന്ന പരിപാടിയാണ് കണ്ട. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പദപ്രയോഗങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി എടുക്കരുത് എന്ന് പറയണം. അതേപോലെ തന്നെ ലിയാഖത്ത് അലിയെ ഞാൻ പേഴ്സണലായി വിളിച്ചിരുന്നു, ഈ സ്ട്രീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് അതിന് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതൊരിക്കലും ലിയാഖത്ത് പേടിച്ചോടി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു കമന്റ് നമ്മുടെ ഭാഗ ഈ പിന്നെ അൻമാസ്കിംഗ് എത്തീസത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. മസ്കിയത്യസം കേൾക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാവരുത് എന്ന് കൂടി ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും മറ്റൊരാള് പിന്നെ ഷെഡ്യൂൾ ചെയ്ത സ്ട്രീമിലേക്ക് വേറൊരാള് വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ കയറിക്കോട്ടെ എന്ന് കരുതി ലിങ്ക് അയച്ചു കൊടുത്തതാണ്. അദ്ദേഹത്തിന് പിന്നെ കഴിയില്ല എന്ന് അറിയിച്ചു. പിന്നെ ഞാൻ വീണ്ടും ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ താങ്ക് യു പറഞ്ഞു. അപ്പൊ ഇനിവേ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടി നേരിട്ട് കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെ വ്യക്തിപരമായി കൂടി ക്ഷണിച്ചത്. അപ്പൊ എന്തായാലും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കും, ചിന്തിക്കും, ചിന്തിച്ചു തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു വിശാലത എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു പിന്നെന്താ പറയുക, ഒരു വാശിയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെന്താ പറയുക തോൽപ്പിക്കാൻ ആ നിലക്കുള്ള മനസ്സിന് പകരം നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസികളായ ആളുകളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇത്ര ഞാൻ വളരെ എന്താ പറയുക ഡിസപ്പോയിന്റഡ് ആയി പോയി ഇത് കേട്ടപ്പോൾ. കാരണം ഇത്ര ലളിതമായ കാര്യങ്ങൾ പോലും ഇവൻ നിരീശ്വരവാദികൾ അടക്കം അംഗീകരിക്കുന്ന കാര്യമായിട്ട് പോലും ഇവർക്ക് എന്താണ് ഇത് ചിന്തിക്കാൻ കഴിവില്ലാതെ പോകുന്നത് എന്ന് വല്ലാതെ പിന്നെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക ഇത്തരക്കാരായ ആളുകൾക്ക് നേരെ ചൊവ്വെ ചിന്തിക്കാനുള്ള ഒരു ഒരു കഴിവ്, അല്ലെങ്കിൽ കാര്യങ്ങളെ വക്രീകരിച്ച് മാത്രം മനസ്സിലാക്കുന്നതിന് പകരം ഡയറക്റ്റായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ആ രൂപത്തിലുള്ള ഒരു മനസ്സിനൊരു തുറവി ഇത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. അവർക്കും നേരെ ചൊവ്വെ ചിന്തിക്കുവാനും കാര്യങ്ങളെ സത്യമാണെന്നറിഞ്ഞാൽ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വിശാല മനസ്സ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഒരിക്കലും പേഴ്സണലായിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നല്ല, നമുക്ക് വിഷയങ്ങൾ ആളുകൾക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഇത്രയും നേരം ഒരുപാട് ആളുകൾ ലൈവിലായി തന്നെ ഇത് കേട്ടു മനസ്സിലാക്കി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അൺമാസ്കിംഗ് എത്തീസത്തിന്റെ ഒരുപാട് വീഡിയോകളും അതുപോലെ തന്നെ ചർച്ചകളും എല്ലാം പിന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ പിന്നെ സമയമനുസരിച്ച് കേൾക്കുവാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കണം. കാരണം ഒരുപാട് ആളുകളുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിരന്തരം ഇതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്. ആരും ഒരു തരത്തിലുള്ള മറ്റ് ബെനിഫിറ്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും പിന്നെ ചിന്തിച്ചുകൊണ്ടല്ല, എല്ലാവരുടെയും മറ്റു ജോലികളുടെയും മറ്റ് തിരക്കുകളുടെയും ഇടയിലൂടെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ വേണം എന്ന് കൂടി പിന്നെ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് ആവശ്യം സഹകരണം എന്ന് പറഞ്ഞാൽ ആവശ്യം ആകെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഷെയർ ചെയ്തുകൊണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇത്തരം ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ സോഷ്യൽ മീഡിയയിൽ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന പലതും മനസ്സിലാക്കിക്കൊണ്ടൊക്കെ എന്താണ് വിഷയം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ കൂടുതലായി നമ്മുടെ ചർച്ചകളും നമ്മുടെ വീഡിയോകളിലും എത്തിക്കാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എനിവേ നമ്മുടെ പിന്നെ ഈ ഒരു സ്ട്രീം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് കൂടുതൽ അത്തരം വിഷയങ്ങൾ ചർച്ച വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം ഇൻഷാല്ലാ. ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.